കലാപ ഭൂമിയിൽ നിന്ന് ക്രിസ്തുവിന്റെ സന്ദേശവുമായിട്ട്, സ്നേഹത്തിന്റെ സന്ദേശവുമായിട്ട് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ എന്നെ സഹിച്ച എന്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിലായിട്ട് ഞാൻ എന്റെ ദൈവത്തെ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. അതെ, ഇന്ന് എന്റെ മുന്നില് ദൈവം എനിക്കൊരു ദൗത്യം തന്നിരിക്കുന്നു, സ്നേഹത്തെ കുറിച്ച് പറയാനായിട്ട്, വീണ്ടെടുപ്പിനെ കുറിച്ച് പറയാനായിട്ട്, അല്ലെ രക്ഷയെ കുറിച്ച് പറയാനായിട്ട്. കണ്ണൂർ ജില്ലയില് കല്യാശ്ശേരി എന്ന ഗ്രാമത്തില്, അതായത് കണ്ണൂർ ജില്ല പട്ടണത്തോട് വളരെ അടുത്തൊരു ഗ്രാമമാണ്, നിങ്ങളെ ഏവർക്കും സുപരിചിതമായ ഗ്രാമം, അതായത് കഴിഞ്ഞ 5 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി തഥാ വി കെ നായനാരുടെ സ്വന്തം ഗ്രാമം. ആ ഗ്രാമത്തിൽ നിന്ന് യേശു കൃഷ്ണൻ വിളിച്ച് വേർതിരിച്ച് ഹാലലി അവന്റെ മഹത്വമുള്ള സാക്ഷിയായിട്ട് അതെ തീർത്ത് ആ വലിയ കാര്യം പറയാൻ ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഹാലലൂയ. എന്റെ ജീവിതത്തിലെ നീണ്ട, അതായത് 28 വർഷം വരെ, 28 വയസ്സ് വരെ ഞാൻ എന്റെ പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച വ്യക്തിയായിരുന്നു. അതായത് തികഞ്ഞ വളരെ അച്ചടക്കമുള്ള ഹൈന്ദവ പാരമ്പര്യത്തില് എന്റെ അമ്മമ്മ വളരെ അതിനെ എന്നെ വളരെയധികം സഹായിച്ചു. അവർ വളരെ നല്ല ഭക്തയായിരുന്നു ഹൈന്ദവ മാർഗത്തിന്. അപ്പൊ അച്ചടക്കം വളരെ നല്ലൊരു എന്റെ ജീവിത പശ്ചാത്തലം വളരെ ഒരു നല്ലൊരു അച്ചടക്കം നിറഞ്ഞതായിരുന്നു. എന്നാൽ 28 വയസ്സ് വരെ ഞാൻ എന്റെ ജീവിതത്തിൽ സമാധാനം അനുഭവിച്ചിരുന്നില്ല. ചെറിയ പ്രായത്തിലേക്ക് ഉണ്ടായിരുന്നെങ്കിലും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തില് ഞാൻ തളർന്നു പോയപ്പോഴേ എന്റെ ജീവിതം, അതായത് മറ്റൊരു ദിശയിലേക്ക് മാറുകയും ഞാൻ ഒരു ടേണിംഗ് പോയിലേക്ക് മാറുകയും ഇന്ന് കാണുന്ന ഈ സമാധാനത്തിൽ ഞാൻ ആയിത്തിരിച്ചത് ആ കാര്യം പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ അതെ എന്നെ കേൾക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എന്റെ 5-ാമത്തെ വയസ്സിൽ എനിക്ക് ഞാൻ 1-ാം ക്ലാസ്സിൽ ചേർന്ന സമയം, അതായത് അത് ആ ആദ്യ മാസത്തിൽ തന്നെ എന്റെ അമ്മ മരിച്ചുപോയി. അന്നമ്മയ്ക്ക് 28 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തില് അമ്മ എന്റെ ഇളയ അനുജനെ പ്രസവിച്ച് 18-ാമത്തെ ദിവസം പ്രസവ സംബന്ധമായ എന്തോ ഒരു പ്രശ്നം കാരണം അവർ മരിച്ചുപോയി. അങ്ങനെ അമ്മയില്ലാത്ത കുട്ടികളായതുകൊണ്ട് ഞങ്ങളെ വളരെ ലാളിച്ച് മോമനിച്ചും വളർത്തി. എന്റെ 7-ാം ക്ലാസ് വിദ്യാഭ്യാസം ഞാൻ പൂർത്തിയാക്കുന്നത് എന്റെ അച്ഛന്റെ കൂടെ നിന്നിട്ടാണ്. അച്ഛന്റെ ആ സമയത്ത് അച്ഛൻ ഉണ്ടാവ് കല്യാണം കഴിച്ചു. അപ്പോഴേ ഞാൻ വൈകുന്നേരം അച്ഛൻ തികഞ്ഞൊരു ഒരു ഹൈന്ദവ പാരമ്പര്യത്തിൽ ഉറച്ചു വിശ്വസിച്ച വ്യക്തിയായിരുന്നു. അതായത് ജാതി വ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 7-ാം ക്ലാസ് പഠിക്കുന്ന സമയം വരെ ഞാൻ അതിന്റെ രീതിയിൽ എനിക്ക് ജീവിക്കേണ്ടി വന്നു. അതായത് ഞാൻ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ RSS ശാഖയിൽ ഞാൻ പോകേണ്ടി വന്നു. 7-ാം ക്ലാസിന് ശേഷം ഹൈസ്കൂളിലേക്ക് കല്യാശ്ശേരിയിലേക്ക് മാറിയപ്പോഴേ, രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളാണ്, കല്യാശ്ശേരി മാറിയപ്പോഴേ അവിടെയുള്ള സാഹചര്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. അതായത് കമ്മ്യൂണിസത്തിന്റെ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സായ ആയിരുന്ന KPR ഗോവന്റെ ഗ്രാൻഡ് അംഗളായിരുന്നു അദ്ദേഹം. അങ്ങനെ EK നായനാർ, അദ്ദേഹത്തിന്റെ സ്വന്തം പെങ്ങളെ എന്റെ അമ്മായിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ കസിസ്റ്റും കൂടിയാണ് ചരവത്തിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ, അതായത് കമ്മ്യൂണിസത്തോട് ഞാൻ കൂടുതൽ അറിഞ്ഞപ്പോഴേ കമ്മ്യൂണിസം ഏറ്റവും നല്ലതാണെന്ന് മനസ്സിലാക്കി. ജനങ്ങളെ സ്നേഹിക്കാനും അല്ലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനും നല്ലത് കമ്മ്യൂണിസമാണെന്ന് എനിക്ക് മനസ്സിലാക്കി. പക്ഷെ ആ വളർച്ചയുടെ, അതെ വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. എങ്കിലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തില് അത് ഞാൻ തികച്ചും എന്റെ ജീവിത പശ്ചാത്തലം, അതായത് എന്റെ വീട്ടിലെ പശ്ചാത്തലം തികഞ്ഞ ഭക്തി നിറഞ്ഞ തരത്തില്ല. ഞാൻ പറഞ്ഞില്ല എന്റെ അമ്മമ്മ നല്ല ഹൈന്ദവ ഭക്തയായിരുന്നു. അദ്ദേഹത്തിന്റെ എന്റെ അമ്മമ്മയുടെ ജീവിത വശം എന്ന് പറഞ്ഞാൽ വിധവയായിരുന്നു. ആ സമയത്ത് അവരുടെ ഭർത്താവ് 7 മല രാജാവ്, അതായത് രാജകുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ എന്റെ തറവാട് രാജകുടുംബമായിട്ട് ബന്ധമുള്ളതായിരുന്നു. അതിൻ്റെതായ കാര്യങ്ങളൊക്കെ എന്റെ വീട്ടിലുണ്ട്. അതായത് ഞങ്ങൾക്കുള്ള സ്ഥാനചിഹ്നങ്ങളായ ഉടപാടും മറ്റു കാര്യങ്ങളൊക്കെ ഇന്നും വീട്ടിലുണ്ട്, ഞങ്ങളുടെ തറവാട്ടിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചുറ്റുപാടിലാണ് ഞാൻ വളർന്നു വന്നത്. പക്ഷേ സമാധാനത്തിന്റെ വഴി ഞാൻ ശരിക്കുള്ള സമാധാനം ഞാൻ അനുഭവിച്ചു. എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. ഞാൻ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്തു. അതായത് കൊച്ചിയിലുള്ള വെന്തുരുത്തിയിൽ സ്റ്റേഷൻ, അവിടെയായിരുന്നു എന്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ അധികം കാലം നേവിയിൽ തുറന്നു പോയില്ല. പെട്ടെന്ന് തന്നെ ജോലി അവിടെ നൃത്തം ചെയ്തു. ഗൾഫിലേക്ക് പോകാനുള്ള വിശേഷിച്ചതായതുകൊണ്ട് ഞാൻ നേവി വിട്ടു. പക്ഷേ എനിക്ക് ഗൾഫിലേക്ക് പോകാൻ സാധിച്ചില്ല ചില സാങ്കേതിക തടസ്സങ്ങളാണ്. 1977 75 ഞാൻ നേവിൽ ജോയിൻ ചെയ്യുന്നത്. 77 ഗൾഫിൽ പോകാനുള്ള കാര്യങ്ങൾ ശരിയെങ്കിൽ പോകാൻ പറ്റില്ല. പക്ഷേ അതിനുശേഷം ഒരു 1.5 വർഷം ഞാൻ വീട്ടിൽ ജോലിയില്ലാതെ വെറുതെ ഇരുന്നു. എങ്കിലും 79 ഞാൻ കെൽട്രോ, ഇത് കേരളത്തിന്റെ ഏറ്റവും പ്രസീഡിയസ് ആയിട്ടുള്ള അതായിട്ടുള്ള കെൽട്രോണിൽ ജോയിൻ ചെയ്തു. കെൽട്രോണിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KPP നമ്പ്യാർ എന്റെ ബ്രദറാണ്, കസിൻ ബ്രദറാണ്. അതുകൊണ്ട് തന്നെ ജോലി കിട്ടാൻ വിഷമമുണ്ടായിരുന്നില്ല. ആ ജോലി കിട്ടിയതിനു ശേഷം ഞാൻ ആദ്യം കൊച്ചിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തി, അതായത് ഒരു പെൺകുട്ടിയെ, പെൺകുട്ടിയെ എനിക്ക് കല്യാണം കഴിക്കുന്ന ആഗ്രഹം ഉണ്ടായെങ്കിൽ ഞാൻ എന്റെ അച്ഛനോട് ഞാനത് പറയുകയും ചെയ്തു. അപ്പം അച്ഛൻ അത് ഒട്ടും സമ്മതിച്ചില്ല. കാരണം ഈ കുട്ടി ക്രിസ്ത്യൻ ഫാമിലിയിൽ പെട്ട ഒരു വ്യക്തിയായിരുന്നു. അത് മാത്രമേ എനിക്ക് അവളെ കുറിച്ച് അറിയുമായിരുന്നില്ല, മറ്റൊന്നും അറിയുമായിരുന്നില്ല. അപ്പൊ ഈ ഈ മറ്റു മതത്തിൽപ്പെട്ടതായതുകൊണ്ട് കല്യാണം കഴിക്കാൻ കഴിച്ചു തരാൻ അച്ഛൻ സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ അച്ഛനുമായിട്ട് വളരെ എതിർത്ത് വന്നു. എന്നിട്ട് എന്റെ സ്വന്തം തീരുമാനപ്രകാരം ഇഷ്ടപ്രകാരം ഞാൻ ആ പെൺകുട്ടിയെ രജിസ്റ്റർ മാരേജ് കഴിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടു. അത് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ ജീവിത പശ്ചാത്തലം വളരെ രസകരമാണ്. അവരെ ഒരു പെന്തക്കോസ് ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. അതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. പെന്തക്കോസുകാരി ഒരു അവിശ്വാസിയായിട്ടുള്ള അല്ലെ ഒരു ഹൈന്ദവനായിട്ടുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചു, അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം അത് നിങ്ങളുടെ മുൻപിൽ ഒരു വലിയ ഒരു ചാലഞ്ചായിട്ട്, ഒരു വലിയൊരു മടങ്ങി വരവിന് വേണ്ടി ഞാൻ ഈ കാര്യം പറയുകയാണ് നിങ്ങളോട്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് തനിച്ചു പാർക്കുന്ന ജനം ജാതികളോട് ഇടകലരുന്നുമില്ല എന്ന്. അതെ, നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞു അനുസരിക്കുന്നു. പക്ഷെ എന്നാൽ ഈ കുട്ടി, അതായത് എന്റെ ഭാര്യയായിരുന്ന ആ പെൺകുട്ടി, 16-ാമത്തെ വയസ്സിൽ യേശുവിന്റെ വേലക്കായിട്ട് ആഹ്വാനം ഉണ്ടായപ്പോൾ ചാടി എഴുന്നേറ്റ് നിന്നതായിരുന്നു. അവൾ ചിന്തിച്ച് ഇങ്ങനെയാണ്, ഈ വിശുദ്ധനായ ദൈവത്തെ പിൻപറ്റാൻ ആർക്കും സാധ്യമല്ല, കാരണം ഇത്രയും ഈ സത്യത്തിൽ നടക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഇതിനേക്കാൾ നല്ലത്, ഏറ്റവും നല്ലത് ഹൈന്ദവ മാർഗമാണെന്ന് മനസ്സിലാക്കി. അതിനെ അവളെ സ്വാധീനിച്ച അവളുടെ ഒരു പ്രിയ സ്നേഹിതയായിരുന്നു. ആ പെൺകുട്ടിയുടെ സ്വാധീനത്താൽ ഇവിടെ ഹിന്ദു മാർഗത്തിലേക്ക് പോവുകയും നീണ്ട 10 വർഷം ഒരു ഹിന്ദു സ്ത്രീയായിട്ട് ജീവിക്കുകയും ചെയ്തു. അതിന്റെ ആ സമയത്താണ് ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നത്. അതായത് കൂട്ടത്തിലുള്ള അച്ഛനും അമ്മയും മറ്റ് സഹോദരങ്ങളും പെന്തക്കോസ്തുകാരും ഇവള് മാത്രം പിന്മാറിപ്പോയി. അതും പിന്മാറി വിഗ്രഹങ്ങളെ സേവിക്കാനായിട്ട്, അതായത് ഒരു യാതൊരു നന്മയില്ലാത്ത വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി വണങ്ങി അത് നമസ്കരിക്കുന്ന ആ ചുറ്റുപാടിൽ എന്റെ ഭാര്യ ആയിത്തിരിച്ചു. ഞങ്ങൾ കല്യാണം കഴിച്ചു. ഞങ്ങൾ ഫലത്തിൽ സംഭവിച്ചതാണ്, രണ്ട് വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കപ്പെട്ടു. എന്റെ ഭാര്യ അവളുടെ വീട്ടിൽ നിന്നും, ഞാൻ എന്റെ വീട്ടിൽ നിന്നും പുറത്താകി. പക്ഷെ എങ്കിലും ജോലി ഉണ്ടായിരുന്നുകൊണ്ട് ജീവിക്കാൻ വിഷമമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജീവിതം ആരംഭിച്ചു. ആദ്യമൊക്കെ നന്നായിരുന്നു, അനുഗ്രഹമായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകും തോറും പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു. ജീവിതത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് നാം ചിത്രങ്ങളിലും അല്ലെ കഥകളിലൊക്കെ വായിക്കുന്ന പോലെ എല്ലാ ജീവിതം എനിക്ക് എത്ര പ്രയാസമുണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട്, വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വഴക്കിന്റെ മധ്യത്തിൽ ഞാൻ വളരെ സൗമ്യനായിട്ടുള്ള ഞാൻ പോലും അവളെ വളരെയധികം ഉപദ്രവിക്കുക അടിക്കുവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ തോന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടായത്. അവൾ ഗർഭിണിയായി. ആ പ്രസവത്തിന്റെ ദിവസം അടുത്തടുത്ത് വന്നപ്പോഴേ ഒരു ദിവസം ഒരു ദുരന്തം സംഭവിച്ചു. അന്ന് അവിടെ ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടായെന്ന് പറഞ്ഞു. വേദനകൾക്ക് കാരണം എന്താണെന്ന് അറിയില്ല, ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്ന് ആളെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങളെ സഹായിക്കാനായിട്ട്, ആശ്വാസം പറയാനായിട്ട്, അല്ലെങ്കിൽ ഒരു സഹായത്തിന് ഒരു സ്ത്രീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെയുള്ള ഒരു മിഷൻ ഹോസ്പിറ്റലിൽ എന്റെ ഭാര്യ അഡ്മിറ്റ് ചെയ്തു. രാത്രി സന്ധ്യ കഴിഞ്ഞപ്പോൾ, രാത്രി ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു വളരെ സീരിയസ് ആണ്, എന്തോ വളരെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണം, സിസേറിയൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കണം എന്ന് പറഞ്ഞു. എന്റെ സ്വന്തം കഴിവ് കൊണ്ട് എനിക്കിതിനെ തരണം ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായി. എനിക്ക് വളരെയധികം ഏകാന്തതയും വേദനയും തോന്നി. ആരെങ്കിലും ഒരാൾ സഹായത്തിന് ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് രാത്രി 10 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിന് കയറ്റി അവരെ സിസേറിയൻ ചെയ്തു. നല്ലൊരു ആൺകുട്ടിയായിരുന്നു, പക്ഷെ എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ശ്വസിക്കുന്നുണ്ടായിരുന്നില്ല, അതിന്റെ ലങ്സിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അവരത് വെള്ളമൊക്കെ പുറത്തേക്കെടുത്തു. അങ്ങനെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, അതായത് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാനായിട്ട് ഓക്സിജൻ കൊടുത്തു. ആ നേഴ്സിൽ ആ കുട്ടിയെ കിടത്തി. ഈ ഈ ഓപ്പറേഷൻ ചെയ്ത എന്റെ ഭാര്യ പുറത്തു കൊണ്ടുവന്നാണ് അബോധാവസ്ഥയിൽ കുട്ടിയുടെ കാര്യം അവിടെ ചോദിച്ചത്. ഞങ്ങളുടെ കുട്ടിയുടെ എന്തോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ ഓരോ അരമണിക്കൂർ ഡോക്ടറിനോട് പറഞ്ഞു കുട്ടി കരഞ്ഞാൽ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും പറയണമെങ്കിൽ പിറ്റേദിവസം അതായത് 12 മണിക്കൂർ കഴിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുക, അവിടെയും ഇവിടെയൊക്കെ ഓടി. മാത്രമല്ല എന്നോട് ഈ പെഡിയാട്രിഷൻ ഇയാൾ പറഞ്ഞു, ദൈവത്തിന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്റെ സാധാരണ ഇതിൽ ഞാൻ വളരെ ഭക്തനായിരുന്നു, എല്ലാ വർഷവും ശബരിമല പോകുന്ന ആളാണ്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. എന്നാൽ പുതിയതായിട്ട് ആരെങ്കിലും ഒരാളും കൂടെ സഹായിക്കാൻ ഉണ്ടെങ്കിൽ എന്നുള്ള ഓർത്ത് ഇതിന്റെ മിഷൻ ഹോസ്പിറ്റലിന്റെ താഴെ ഒരു കന്യാമറിയത്തിന്റെ കുട്ടിയെ ഏന്തിക്കൊണ്ടുള്ള ഒരു പ്രതിമയുണ്ടായിരുന്നു. ഞാൻ അതിന്റെ മുന്നിലും പോയിട്ട് കരഞ്ഞു, ദൈവമേ എന്നെ രക്ഷിക്കണം, എന്റെ കുട്ടിയെ രക്ഷിക്കണം, എന്റെ ഭാര്യയെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് മുറിയിലേക്ക് വന്നു. ഞാൻ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഈ നേഴ്സറിൽ ഓടിപ്പോയി കുട്ടി കരയുന്നുണ്ടോ നോക്കി. പക്ഷെ കരയുന്നുണ്ടായിരുന്നില്ല, അത് കുഞ്ഞു മൂക്കിൽ ഇങ്ങനെ ശ്വാസം വലിച്ചത് ഇങ്ങനെ എടുക്കുകയായിരുന്നു. പക്ഷെ ഒരു ഏതാണ്ട് 4 മണിക്ക് ഞാൻ ഇത്തിരി മയങ്ങിപ്പോയതാണ്, കാരണം ഈ ഓപ്പറേഷൻ ചെയ്ത രണ്ട് കൈയിലും ഡ്രിപ്പും വലുത് കയറ്റിയിട്ടുണ്ട്. അഥവാ അത് കൈ അനക്കാതിരിക്കാൻ രണ്ട് കൈയും പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത്തിരി മയങ്ങിപ്പോയപ്പോഴും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഞാൻ സന്തോഷത്തോടെ ഓടി നേഴ്സറിലേക്ക് ഓടിപ്പോകുമ്പോഴേ ഞാനൊരു കാഴ്ച കണ്ടു. നേഴ്സിന്റെ ലൈറ്റ് ഓഫ് ചെയ്ത് ഈ സിസ്റ്റർ പുറത്തേക്ക് വന്ന് ഡോർ ലോക്ക് ചെയ്യുന്നതാണ് കണ്ടത്. എനിക്ക് മനസ്സിലായി കുഞ്ഞ് മരിച്ചു പോയെന്ന്. എന്നെ കണ്ടപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, കുട്ടി ഇപ്പോഴും മരിച്ചുപോയെന്ന് മാത്രം പറഞ്ഞു. എനിക്ക് വളരെ സങ്കടം തോന്നി, കാരണം ഞാൻ എങ്ങനെ ഈ പ്രശ്നത്തെ തരണം ചെയ്യും. എന്റെ ഭാര്യയോട് ഞാൻ എങ്ങനെ പറയുമെന്ന് ഓർത്തു. ദിവസങ്ങളോട് ഞാൻ മിണ്ടാതിരുന്നു. ഈ ദുഃഖം ഞാൻ മാത്രം ഉള്ളിലൊതുക്കി അങ്ങനെ. എന്നാൽ കുറച്ച് ദിവസം ശേഷം എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, കുഞ്ഞിന് എന്താ സംഭവിച്ചത്? എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുട്ടി മരിച്ചു എന്ന്. വളരെയധികം മാനസികമായിട്ടുള്ള വിഷമങ്ങളുണ്ടായി. ഈ സമയത്ത് പോലും ഞങ്ങൾ ആശ്വസിപ്പിക്കാനോ ഒരു ആശ്വാസം പറയാനോ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സ്നേഹിതന്മാരോ അല്ലെ ഞങ്ങളുടെ ബന്ധുക്കളോ ആരും തന്നെ കടന്നു വന്നില്ല. ഈ ദുഃഖത്തിന്റെ നടുവിൽ ഞങ്ങൾ മാത്രം അത് അനുഭവിച്ചു. നിസ്സാരം ഇത് വീട്ടിൽ കൊണ്ടുപോയി എന്റെ ഭാര്യയുടെ മാനസിക നിലവാരം വളരെ തകർന്നുപോയി. ആദ്യമൊക്കെ വളരെ പ്രശ്നങ്ങളായിരുന്നു, പിന്നീട് വയലന്റ് ആയി, ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് ഞാൻ, അതായത് എന്റെ ചേച്ചിയോട്, അതായത് ശാരദജിയോട്, നായനാളുടെ ഭാര്യയാണ്, അവരോട് പറഞ്ഞ് ഇങ്ങനെയാണ് എന്നോട് അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഏതായാലും അവിടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കട്ടെ, ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ആ സമയത്ത് 1981 തിരുവനന്തപുരം കൽട്രോൺ ഹൗസിൽ വെള്ളിയമ്പലത്ത് ഹെഡ് ഓഫീസ് തന്നെ എന്റെ ഭാര്യ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു വർഷം ട്രെയിനിങ് പീരീഡിൽ അവിടെ വളരെ ഒരു നല്ലൊരു സന്തോഷത്തിന്റെ ഒരു മാറ്റത്തിന്റെ അന്തരീക്ഷമായിരുന്നു. പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ അവൾ പറഞ്ഞു, എനിക്ക് ജോലിയൊന്നും വേണ്ട, ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ജോലി ഉപേക്ഷിച്ച് തിരിച്ച് വീണ്ടും കണ്ണൂരിലേക്ക് വന്നു. അപ്പോഴേ ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി 3 വർഷത്തേക്ക് ഗർഭിണിയാകരുത് കൺസീവ് ചെയ്ത്, കാരണം വെച്ചാൽ ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ആ വയറ് ഫ്രീ ആയിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്റെ ഭാര്യ ഗർഭിണിയായി. ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ആ സന്തോഷം 2 മാസം മാത്രമേ നിലനിന്നുള്ളൂ. 2 മാസം ആയപ്പോൾ ഒരു ദിവസം രാവിലെ എന്റെ അവൾ എന്നോട് പറഞ്ഞു, എന്റെ വയറിന്റെ ഒരു വശം വേദനിക്കുന്നു, വല്ലാതെ വേദനിക്കുന്നു പറഞ്ഞ് അപ്പൊ തന്നെ ബോധം ഇല്ലാതെ താഴെ നിലത്ത് തറയിൽ വീണു. എനിക്ക് പിടിക്കാൻ പോലും പറ്റിയില്ല, എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഉടനെ തന്നെ അതിനടുത്ത് എന്റെ ഇളയമ്മ, അത് അമ്മയുടെ അനുജത്തി, അവളുള്ള കാറ്റ്ഗോഡോസ് ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സ് ആയിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ഓടിപ്പോയി പറഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഉടനെ തന്നെ ഒരു കാറ് പിടിക്കണം, കാരണം അവൾ അഡ്മിറ്റ് ചെയ്യണം, പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ തിരിച്ചു വന്ന കാറ് ഉടനെ തന്നെ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ആ സമയത്ത് അപ്പൊ തന്നെ വീണ്ടും ഒരു മേജർ ഓപ്പറേഷൻ, ഒരു വലിയ ശസ്ത്രക്രിയ നടത്തി. 2-ാമത്തെ സംഭവിച്ചത് എക്ടോപിക് ആയിരുന്നു, അതായത് ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയും, അതായത് ഗർഭപാത്രത്തിന് വെളിയിൽ കുഞ്ഞുണ്ടാകുക എന്നുള്ള ഏറ്റവും ഭയങ്കരമായിട്ടുള്ള, ഏറ്റവും അത് വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയായിരുന്നു. എക്ടോപിക്കിന്റെ വേദന ഭയങ്കരമായിരുന്നു. അത് ആ സമയത്ത് 2 മാസം മാത്രമേ കുട്ടി ഈ ട്യൂബിൽ വളരുള്ളൂ, അത് കഴിഞ്ഞ ട്യൂബ് പൊട്ടിപ്പോകും. പൊട്ടിക്കഴിഞ്ഞാൽ ഇന്റേണൽ ബ്ലീഡിംഗ് വരും. ഇന്റേണൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ആന്തരിക രക്തസ്രാവം, വയറ് നിറഞ്ഞ് അങ്ങനെ ആ പേഷ്യന്റ് മരിച്ചു പോകും. ഇതാണ് അവസ്ഥ. ഏതാണ്ട് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് തന്നെ ട്യൂബ് പൊട്ടിയിരുന്നു, ബ്ലഡ് കൊണ്ട് നിറഞ്ഞ. പക്ഷെ എങ്കിലും ദൈവം ഒരവസരം കൂടി കൊടുത്ത് ജീവിക്കാനായിട്ട്, ദൈവത്തെ വിട്ട് പിന്മാറിപ്പോയവരുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖകരമായ അനുഭവങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സത്യത്തെ വിട്ട് പിന്മാറിപ്പോയവർക്ക് ഒരു നന്മയുമില്ല. പ്രിയ സഹോദരങ്ങളെ, അത് 2-ാമത്തെ പ്രാവശ്യം രക്ഷപ്പെട്ടെങ്കിലും ഞങ്ങളെ, എനിക്ക്, ഞാൻ ഒരിക്കലും യേശുവിനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. യേശുവിനെ എനിക്ക് ഇഷ്ടമായിരുന്നു യേശുവിനെ, പക്ഷെ ക്രിസ്ത്യാനികളെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ക്രിസ്ത്യാനികൾ ഏറ്റവും മോശമാണെന്നും ക്രിസ്ത്യാനികൾ ചാരായം കുടിക്കുന്നവരാണെന്നും ക്രിസ്ത്യാനികളെ കത്തുകൊണ്ട് നടക്കുന്നവരാണെന്നും വഴക്കുണ്ടാക്കുന്നവരാണെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. കാരണം എന്റെ ചെറിയ പ്രായത്തിൽ RSS ശാഖയിൽ എനിക്ക് കിട്ടിയ അറിവ് അങ്ങനെയായിരുന്നു, ക്രിസ്ത്യാനികൾ ഏറ്റവും മോശക്കാരാണ്, അതുകൊണ്ട് അവരുമായിട്ട് യാതൊരു കൂട്ടം കൂടാൻ പാടില്ല. അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു അറിവ് എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പക്ഷെ എന്റെ ഭാര്യ ക്രിസ്ത്യാനിയാണെങ്കിലും അവളിപ്പോൾ ഹിന്ദുവായിട്ട് ജീവിക്കുന്നതിന് ഞാൻ വളരെ സന്തോഷമാനായിരുന്നു. അങ്ങനെ 2-ാമത്തെ ദുരന്തം കഴിഞ്ഞു. 3-ാമത് ഞങ്ങള് അവിടെയുള്ള വലിയൊരു മെഡിക്കൽ കോളേജ് മണിപ്പാലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്തു. അവർ പറഞ്ഞു, ഇനി കുഴപ്പമൊന്നുമില്ല, ഒന്നും കാണുന്നൊന്നുമില്ല, പക്ഷെ ഇനിയൊരു ഒരു ദീർഘകാലത്തെ അവധി നിങ്ങൾ വെക്കരുത്, കാരണം ഇനി 2 ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഇനിയും ഓപ്പറേഷൻ ചെയ്യണം, പക്ഷെ അത് അധികം പ്രായം കഴിഞ്ഞാൽ വിഷമമാണ് എന്ന്, അതുകൊണ്ട് ദീർഘകാലം വെക്കരുതെന്ന് പറഞ്ഞു. അതിന് തിരിച്ചു വന്ന് ഞങ്ങളന്ന് BA ഡിഗ്രിയുടെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അത് കഴിഞ്ഞ് വന്ന് അതിന്റെ ലാസ്റ്റ് അവസാന August 15 അതായത് എന്റെ ജീവിതത്തിൽ മറ്റൊരു അനുഭവം കൂടി ഉണ്ടായി. അതായത് ഭാര്യ ഗർഭിണിയായി, August 15 എന്നോട് ഭാര്യ പറഞ്ഞു, എന്റെ വയറിന്റെ വലതുവശം ഭയങ്കരമായിട്ട് വേദനിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്ത് ഇവിടെ മാനസികമായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ എന്തായിരുന്നു, അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പേടിക്കുന്നു വേണ്ട. പക്ഷെ വയറിന് വേദന ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ ഡോക്ടർ പറഞ്ഞു, DNC ചെയ്യാം, DNC ചെയ്താൽ ശരിയാവും. അങ്ങനെ അവർ DNC ചെയ്തു. കുട്ടി ഈ മാസത്തിൽ ട്യൂബിൽ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി DNC കാരണം ചെയ്ത കാരണം കുട്ടി ആ ട്യൂബിൽ കിടന്ന് മരിച്ചുപോയി, അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ അത് കോംപ്ലിക്കേഷൻ ആയി, ഇൻഫെക്ഷനായി, പഴുപ്പ് ബാധിച്ച് ഭയങ്കരമായിട്ടുള്ള വേദനയുണ്ടായി. അങ്ങനെ പറ്റ ഹോസ്പിറ്റലിൽ നിർത്തില്ല, ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവർ ചെക്കപ്പ് ചെയ്തിട്ടും അവർക്ക് മനസ്സിലായില്ല എന്താ കുഴപ്പമെന്നുള്ളത്. അതായത് നീഡിലിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വേദനയേറിയ ഒരു ടെസ്റ്റിംഗ് ഉണ്ട്, നീഡിലിംഗ് എന്ന് പറയും. അതായത് ഈ വലിയ സൂചി ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഈ ട്യൂബിൽ നിന്ന് ഇതിന്റെ വലിച്ചെടുക്കുമ്പോൾ രക്തം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കുഞ്ഞ് ഈ ട്യൂബിനകത്തുണ്ടെന്നാണ്. പക്ഷേ വന്നത് കുട്ടി നേരത്തെ ചത്തുപോയതുകൊണ്ട് ഈ പുറത്തേക്ക് വന്നത് ഒരു തരം പഴുപ്പായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ് അത് ട്യൂബിൾ പ്രഗ്നൻസി അല്ല, മറ്റെന്തോ പ്രശ്നമാണെന്ന്. അങ്ങനെ നീണ്ട രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി നീഡിങ് ചെയ്തു. അപ്പോഴേക്കും അലറിക്കരഞ്ഞുകൊണ്ട് വേദന, അതായത് സഹിക്കാൻ പറ്റാ ഈ ഇവിടെ കുട്ടി അവിടെ ചത്ത് അവിടെ അഴുകിക്കൊണ്ടിരിക്കുന്ന വേദന മാത്രമല്ല, ഈ നീഡിലിംഗ് വേദനയായിട്ട് അതായത് ഒരു മനുഷ്യർക്ക് സഹിക്കാവുന്നില്ല അപ്പുറത്തായിട്ടുള്ള വേദന സഹിച്ചു ഇവിടെ അലറിക്കരഞ്ഞു. അവിടെ വെച്ച് മൂന്നാം നിലയിൽ വെച്ച് ചാടി മരിക്കാനായി. എന്റെ ഭാര്യ അന്ന് ശ്രമിച്ചെങ്കിലും അന്ന് ആ ഗ്രിൽസ് അവരെ പുറത്തേക്കുള്ള വഴി ലോക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ലോക്ക് ചെയ്യാറില്ലായിരുന്നു, പക്ഷെ അന്ന് മാത്രം ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ കുളിമുറിയിൽ പോയിട്ട് തല ചുമരിനടിച്ച് വേദന ശമിക്കാനായിട്ട്, അത്രമാത്രം വേദന ഉണ്ടായിരുന്നു അനുഭവിച്ചിരുന്നത്. അത് കഴിഞ്ഞ് വന്ന ഡോക്ടർ ആരും വിശ്വസിച്ചില്ല, ആരും വിശ്വസിച്ചില്ല. എങ്കിലും എന്റെ ഭാര്യയുടെ വീട്ടിൽ ആരോ പറഞ്ഞറിയിച്ചതെന്നനുസരിച്ച് ഭാര്യയുടെ അച്ഛനും അമ്മയും മെഡിക്കൽ കോളേജിലേക്ക് വന്നു. വന്നപ്പോഴേ അവർ പറഞ്ഞൊരു ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ മറ്റു മക്കൾക്കില്ലാത്ത ദുഃഖം വേദനയും നിരാശയും എനിക്ക് വന്നതിന്റെ കാരണം നീ ജീവനുള്ള ദൈവത്തെ വിട്ടു കളഞ്ഞുകൊണ്ട് മാത്രമാണ്. ജീവനുള്ള ദൈവത്തെ നീ അറിഞ്ഞു, എന്നാൽ അതിനെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് ഈ വേദനയും കഷ്ടങ്ങളൊക്കെ നിനക്ക് വന്നത്. അതുകൊണ്ട് നീ മടങ്ങി വരണം, നീ യേശുവിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിക്കൊടുത്തൊരു ആലില കൃഷ്ണനുള്ള ഒരു താലി ഉണ്ടായിരുന്നു, താലിമാലയായിരുന്നു അവളുടെ കഴുത്തിലുണ്ടായിരുന്നത്. ഉടനെ ഭാര്യയുടെ അമ്മ പറഞ്ഞു, അത് പൈശാചികമാണ്, അത് നീ അത് ഊരിക്കള, അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവള് എന്റെ ഭാര്യയോട് ഭാര്യ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ അനാവശ്യം പറയരുത്, ക്രിസ്ത്യാനികളുടെ കാര്യം മിണ്ടിപ്പോകരുത്, കാരണം ക്രിസ്ത്യാനികൾ ഏറ്റവും കള്ളന്മാരാണ്, തട്ടിപ്പുകാരാണ്, അതുകൊണ്ട് നിങ്ങൾ അവരുടെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പൊ തന്നെ തിരിച്ചു പോയിക്കോ, എനിക്കത് കേൾക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് തന്നെ വേദന കൂടി, വളരെ അധികം കൂടി. ഡോക്ടറോട് പറഞ്ഞ് നിങ്ങൾ ഒന്നുകിൽ എന്റെ മോളെ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ എറണാകുളത്തിലെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവരെ വന്ന് പെട്ടെന്ന് ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കി. ആ സമയത്ത് എന്റെ ഭാര്യയുടെ അമ്മ അവളുടെ കഴുത്തു നിന്ന് ഈ താലിച്ചൻ പൊട്ടിച്ച് ജനൽ വഴി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കാരണം അതെന്താണെന്ന് നോക്കിയില്ല അവർ, അതായത് ആ ശപിക്കപ്പെട്ട ആ ബന്ധനത്തെ അവർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഉടനെ തന്നെ ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടി നോക്ക്, എന്റെ മോൾക്ക് കാര്യമായിട്ട് അസുഖമുണ്ടെന്ന്. അവർ അത്ര വരെ ഓപ്പറേഷൻ ചെയ്യാതെ വേദന തിന്ന് മരിച്ച് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ ഡോക്ടർ തീരുമാനിച്ച് ഏതായാലും ഓപ്പറേഷൻ ചെയ്യാമെന്ന്. കാരണം ബന്ധനം നീങ്ങിയപ്പോഴേ അവർക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള ആ ഒരു ബുദ്ധി ദൈവം കൊടുത്തു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ടേബിളിൽ കിടത്തിയ സമയത്ത് അനസ്തേഷ്യ വന്ന് വെയിൻ കൊടുക്കുക, അതായത് അനസ്തേഷ്യ കൊടുക്കാൻ നോക്കിയപ്പോൾ വെയിൻ കിട്ടുന്നില്ല, നീര് വെച്ച് ദേഹം മുഴുവൻ നീര് വെച്ചിരിക്കുകയാണ്. അപ്പോ ഈ അവസ്ഥയിൽ അനസ്തേഷ്യ ഡോക്ടറോട് പറയാ, ഈ സ്ത്രീ മരിക്കാൻ പോവുകയാണ്, കാരണം ഇവർക്ക് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഉണരില്ല, ഒരിക്കലും ഉണരില്ല. ഇവരുടെ മരണം എന്റെ ഉത്തരവാദിത്വം, എന്റെ പേരിലിടാനാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചെന്ന് ചോദിച്ച് അവരെ വഴക്ക് പറഞ്ഞപ്പോൾ എന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി, കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്റെ ജീവിതം അസ്തമിക്കാൻ പോവാണെന്ന്. അപ്പൊ ഉടനെ അവൾ സമാധാനിച്ച്, ഏതായാലും ഈ വേദനയിൽ നിന്ന് എനിക്കൊരു ആശ്വാസമായല്ലോ, ഞാൻ മരിക്കുമ്പോഴേ ഈ വേദന ഇല്ലാതായല്ലോ എന്നുള്ള ആ സന്തോഷം വന്ന ഉടനെ അവളുടെ മനസ്സിൽ ഒരു ചിന്തയാണ് ആദ്യം കടന്നു വന്നത്. എന്താണെന്നോ ആ ചിന്ത അവളിങ്ങനെ സ്വയം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതാണോ ദൈവത്തിൽ അതെ മറയുക എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ എന്റെ ആത്മാവ് എവിടെ പോകും? അത് ദൈവത്തിൽ, ഏത് ദൈവത്തിലാണ് മറയുക? ദൈവത്തിൽ എങ്ങനെയാണ് മറയുന്നത്? ആരാണ് ദൈവം എന്നിങ്ങനെ ചോദിച്ചു. ഉടനെ ഈ ആരാണ് ദൈവം എന്ന് ചോദിച്ചപ്പോൾ, അതായത് എല്ലാ ഹൈന്ദവ പൂജകളും ചെയ്തുകൊണ്ടിരുന്ന, എല്ലാ അമ്പലങ്ങളിലും പോയിരുന്ന എന്റെ ഭാര്യ ഇപ്പോൾ ചോദിക്കുന്നു, ആരാണ് ദൈവം, ദൈവം ആരാണെന്ന് ചോദിച്ചപ്പോഴേ പെട്ടെന്ന് ഇവൾ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച വളരെ വളരെ അതിശയകരമായിരുന്നു. അതായത് ഇവൾക്ക് മുന്നിലുള്ള ജനലിൽ കൂടി കുറെ അക്ഷരങ്ങൾ ഇവളുടെ മുന്നിലേക്ക് ഓടി വരുന്നതായിട്ട് ഇവൾ കണ്ടു. ഓരോന്നോരോന്നായിട്ട് ഈ അക്ഷരങ്ങളൊക്കെ ഇവളുടെ മുൻപിൽ ഒരു വലിയ കുരിശായിട്ട് മാറുകയും ഒരു വലിയ ക്രോസായിട്ട് മാറി. ആ ക്രോസിൽ യേശു ക്രിസ്തു ദേഹമാസങ്ങളെ മുറിവേറ്റവനായി ചോര ഒലിപ്പിച്ചുകൊണ്ട് അവിടെ തൂങ്ങിക്കിടന്നുകൊണ്ട് അവളോട് പറഞ്ഞു, മോളെ നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ അവസ്ഥയിലായിരിക്കുന്നത് അവളോട് പറഞ്ഞു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന്. ഉടനെ ആ നിമിഷം തന്നെ എന്റെ ഭാര്യ പറഞ്ഞു, ദൈവമേ, ഞാനിതാ സകല പാപവും ചെയ്തിട്ട് ഈ ടേബിളിലായിരിക്കുന്നു, ഇന്ന് ഞാൻ മരിച്ചാൽ നിന്റെ സന്നിധിയിലേക്ക് എന്നെ ചേർക്കണമെന്ന്. ആ നിമിഷം തന്നെ ദൈവം ഒരു അതിശയം പ്രവർത്തിച്ചു. കാരണം മാനസാന്തരത്തിന്റെ അനുഭവം വന്നപ്പോഴേ ദൈവം ശരിക്കും പ്രവർത്തിച്ചു. ഉടനെ വെയും കിട്ടി, അവർ അനസ്തേഷ്യ കൊടുത്തു, അളവിൽ കുറഞ്ഞ ഡോസ് കൊടുത്തു. അതായത് സ്വബോധത്തോടെ തന്നെ അവളുടെ വയറ് കയറി മുറിച്ചു. ആ ഭാഗം കണ്ടപ്പോൾ ഡോക്ടർ അമ്പരന്ന് പോയി. കാരണം അവരുടെ ജീവിതത്തിലെ 55 വർഷം വർഷമായി അവർ സർവീസ് പൂർത്തിയാകാറായിരിക്കുന്നു. അവർ പറയാ, എന്റെ ജീവിതത്തിൽ ഈ ആഴ്ചയിലിടക്ക് ഈ സർവീസിലടക്കം ഇങ്ങനെ ഒരു അനുഭവം ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, ഈ കുട്ടി എന്ത് പാവമാണ് ചെയ്തത്, ഇത് അനുഭവിക്കാൻ മാത്രം. ആ വശം മുഴുവനും, അതായത് പഴുത്ത് അത് അടിഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്, ക്യാൻസർ രോഗം പോലെ. എന്നിട്ട് അവരുടെ PG സ്റ്റുഡൻസ് ഒക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അവർക്ക് ഒരു മെഡിക്കൽ കോളേജിൽ ചരിത്രത്തിൽ ഒരു അത്ഭുത സംഭവമായിരുന്നു അത്. എന്നിട്ട് അങ്ങനെ ആ ഭാഗം മുഴുവൻ അവരെടുത്തു കളഞ്ഞു. എന്ന് തിരിച്ചു വന്ന് എന്നോട് ഈ ഡോക്ടർ പറഞ്ഞു, മോനെ, ഇനി നിന്റെ ഭാര്യയിൽ നിന്ന് എനിക്കൊരു കുട്ടി ഉണ്ടാകില്ല, കാരണം അവളുടെ രണ്ട് ട്യൂബും ഓവറി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, യൂട്രസ് ഉണ്ട്, ഗർഭപാത്രമുണ്ട്, പക്ഷേ ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു, എന്റെ ഭാര്യ ജീവനോടെ കിട്ടിയല്ലോ, അത് മതി എന്ന് ഞാൻ സമാധാനിച്ചു. അങ്ങനെ തിരിച്ചു വന്ന് അപ്പൊ യേശു കർത്താവ് യേശു അവൾക്ക് വീണ്ടും ഒരു ജീവിതം കൊടുത്തു, ഒരു മടങ്ങ് ഒരു കൊടുത്തു. പറയാം, ദൈവത്തിന്റെ വചനം പറയുന്നത് അന്യദേവന്മാരുടെ നാമം നമ്മുടെ നാവിൽ എടുക്കരുത്, അങ്ങനെ എടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വേദനകൾ വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. അതായത് ഈ സത്യത്തെ അറിഞ്ഞ് സ്വന്തം താല്പര്യ പ്രകാരം ജഡത്തിന്റെ ഇച്ഛകൾക്ക് അനുസരിച്ച് സത്യദൈവത്തെ വിട്ട്, അതായത് ദൈവത്തെ അറിഞ്ഞ വ്യക്തി പിന്മാറിപ്പോയാൽ അവർക്ക് വേണ്ടി ഏറ്റവും വലിയ വേദനകളാണ് അത് കാത്തിരിക്കുന്നത്. അവരുടെ ജീവിതം വേദന കൊണ്ട് നിറഞ്ഞിരിക്കും, അവരുടെ ജീവിതം നാണക്കേടായിരിക്കും, അവരുടെ ജീവിതം ഏറ്റവും തകർച്ചയിലായിരിക്കും. അത് എന്റെ ഭാര്യയുടെ ജീവിതം ഞാനത് മനസ്സിലാക്കി. പക്ഷെ അപ്പോഴും എനിക്ക് യേശുവിനെ അറിയില്ലായിരുന്നു. അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ അവരുടെ അമ്മയോട് മാപ്പ് ചോദിച്ചു, ഞാൻ നിങ്ങളോട് ചെയ്തതൊക്കെ എന്നോട് ക്ഷമിക്കണം. അപ്പൊ അവർക്ക് അത്ഭുതമായി, ഒരിക്കലും മാപ്പ് ചോദിക്കാത്തൊരു ഒരവസ്ഥയിൽ നിന്ന് ഇങ്ങനെ മാപ്പ് ചോദിക്കാൻ എന്താ കാരണം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് യേശുവിനെ കണ്ടെത്തി, യേശുവിനെ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു പറഞ്ഞു. ഉടനെ അവർക്ക് വളരെ സന്തോഷമായി, ആ മടങ്ങിവരവിനെ സന്തോഷിച്ചു. അപ്പൊ ഉടനെ അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, നീ ഒരിക്കലും നിന്റെ ഭർത്താവിനോട് ഇത് പറയരുത്, കാരണം അവനത് വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല അവനത് അറിയാൻ വേണ്ട, നീ ഏതായാലും എറണാകുളത്തേക്ക് വന്ന നമുക്കിനി അവിടെ ജീവിക്കാം, നിന്റെ ഭർത്താവിനെ നീ മറന്നേക്ക്, അവൻ അവന്റെ നാട്ടിൽ പോയി അവന്റെ ജാതിയുടെ പെണ്ണിനെ കെട്ടി അവർ ജീവിച്ചോട്ടെ. അങ്ങനെ ഈ കാര്യം എന്നോട് പറഞ്ഞില്ല, എങ്കിൽ പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കില്ലായിരുന്നു. കഴിഞ്ഞ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ തന്നെയാണ് അവരെ ഈ വീട്ടിൽ, ഇവിടെ ഫോർട്ട് കൊച്ചിയിലാണ് എൻ്റെ ഭാര്യയുടെ വീട്, അവിടെ ഞാൻ കൊണ്ടുവിട്ട്. എന്നിട്ട് ആ സമയത്ത് എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വന്നിരുന്നു, ഞാനൊരു നിരീശ്വരവാദിയായിട്ട് മാറി. കാരണം ഇത്രമാത്രം എന്റെ ജീവിതത്തിൽ ഇത്ര കഷ്ടങ്ങൾ വരാൻ കാരണം എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊരു മനസ്സായ ദൈവം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കഷ്ടങ്ങളൊക്കെ വന്നത്. എന്നെ പോലെ ഭക്തനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ എന്റെ ഈ അതായത് പ്രായത്തിൽ സമപ്രായക്കാരുടെയിൽ ഏറ്റവും നല്ലവനായിട്ട് ജീവിച്ച വ്യക്തിയായിരുന്നു. മദ്യപിക്കാറില്ല, സിഗരറ്റ് വലിക്കാറില്ല, ദുർനടപ്പിന് പോകാറില്ല, മറ്റൊന്നും ചെയ്യാറില്ല. അങ്ങനെയുള്ള എനിക്ക് എന്തുകൊണ്ട് ഈ കഷ്ടങ്ങൾ വന്നു? എന്തുകൊണ്ട് ഞാൻ സ്വന്തം എന്റെ തറവാട്ട് ക്ഷേത്രത്തിൽ എപ്പോഴും പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മറ്റ് ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ വന്നു? അതിന്റെ അർത്ഥം ദൈവമില്ലാത്തത് കൊണ്ടാണ് ഈ കഷ്ടങ്ങളൊക്കെ വന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവവിശ്വാസത്തിൽ നിന്ന് ഞാൻ തീർത്ഥം പുറകോട്ട് പോയി. മാത്രമല്ല ഒരു നിരീശ്വരവാദിയായിട്ട് മാറി. നിരീശ്വരവാദത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ പൂർണ്ണ ബോധ്യമായി ദൈവം ഇല്ല എന്നുള്ളത്. ആ സമയത്ത് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, ഞാൻ വളരെ നിരാശനായിരുന്നു. എന്നാൽ ഇതിന്റെ ഇടയിൽ ഈ കൊച്ചിൽ ഒരു സംഭവം നടക്കുകയാണ്. അതായത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യയുടെ അച്ഛൻ, അദ്ദേഹം നല്ലൊരു വിശ്വാസിയായിരുന്നു, അവർ എന്റെ ഭാര്യയോട് പറഞ്ഞു, മോളെ നീ 3 മാസം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം കണ്ണൂരിലേക്ക് തിരിച്ചു പോയാൽ മതി, 3 മാസം വരെ നീ റെസ്റ്റ് എടുക്കണം. അപ്പൊ ഉടനെ അവൾ പറഞ്ഞു, ഞാൻ ഇനി കണ്ണൂരിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഉടനെ അമ്മ വന്നിട്ട് പറഞ്ഞു, അവളെ ഞാൻ അയക്കുന്നില്ല, ഇപ്പോഴത്തന്നെ അവളുടെ ഭാഗ്യത്തിനാണ് ഞങ്ങൾക്ക് അവളുടെ ജീവനോടെ കിട്ടിയത്, ഇനി പോയെങ്കിൽ അവളുടെ ശവശരീരം മാത്രമായിരിക്കും കിട്ടും, അതുകൊണ്ട് അവളെ ഞാൻ അയക്കുന്നില്ല, ഇവിടെ തന്നെ അവൾ നിൽക്കാൻ പോകണം, അവന്റെ നാട്ടിൽ ആരെയും കല്യാണം കഴിച്ചോട്ടെ, അവൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഈ പിതാവ് വേദപുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് അവളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഈ വേദപുസ്തകത്തിലെ സ്വന്തം ഭാര്യയോ ഭർത്താവിനെ ഉപേക്ഷിക്കാനായിട്ട് ദൈവം കൽപ്പന തന്നിട്ടില്ല. ദൈവം നമുക്ക് തന്നതിനെ അത് ജീവപര്യന്തം വിശ്വസ്തോടെ അതുപോലെ ജീവിക്കാനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഭാര്യയും ഭർത്താവിനെ ഉപേക്ഷിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. നിനക്കും നിന്റെ ഭർത്താവിനും വേണ്ടി ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് മാനസാന്തരം വന്നെങ്കിൽ നിന്റെ ഭർത്താവിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക, അവന് മാനസാന്തരം വരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ നിനക്ക് മാനസാന്തരം വന്ന എന്റെ പ്രാർത്ഥന ഉണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നീ ഒരു വാക്ക് പ്രാർത്ഥിക്കും, നിന്റെ ഭർത്താവിന് മാനസാന്തരം വരുന്നു. അപ്പൊ ആദ്യം അവൾക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. എന്നാൽ ഒരു നിമിഷം ആലോചിച്ചപ്പോൾ അവൾക്ക് തോന്നി, ശരിയാണ്, എന്തുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൂടാ. അങ്ങനെ ഈ വയറിന്റെ ഈ ഓപ്പറേഷൻ ചെയ്ത വേദനയുണ്ട്, ഭയങ്കര വേദനയുണ്ട്. അങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവൾ ഈ വയറിന്മേൽ കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ, നീ എന്നെ മാറ്റിയതുപോലെ എന്റെ ഭർത്താവിനെ നീ മാറ്റണമേ, നിന്നെ അറിയുവാനായിട്ട് ഇടം കൊടുക്കണമേ എന്ന് അവളിങ്ങനെ നിരന്തരമായിട്ട് ഉരുവിട്ടുകൊണ്ട് അതായത് നടക്കുവാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു, അതിനിടയിൽ ഒരു സംഭവം നടന്നത്, അതായത് ഇത്രയും കാലമായിട്ട് ഇവര് ഈ ഭക്തന്മാരായിട്ടുള്ള എന്റെ ഭാര്യയുടെ പിതാവും മാതാവും അല്ലെങ്കിൽ മറ്റുള്ളവരാരും എന്നോട് ഒരിക്കൽ പോലും സുവിശേഷം പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്ന് അവരെന്നോട് പറഞ്ഞിട്ടില്ല. അവർ പള്ളിയിൽ പോകുന്നവരാണ്, അവർ അന്യഭാഷ പറയുന്നവരാണ്, അവർ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നവരാണ്, അവരെല്ലാം ചെയ്യുന്നവരാണ്. പക്ഷേ എന്നോട്, അതായത് അന്യജാതിക്കാരനായ അന്യമതത്തിൽ നിന്ന് വന്ന എന്നോട്, അതായത് സ്വന്തം മകളും മാറിപ്പോയി പിന്മാറിപ്പോയി. കാരണം നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മുടെ ജീവിതം വളരെ സാക്ഷ്യമുള്ളത് തന്നെയായിരിക്കണം. ഈ നമ്മുടെ ചുറ്റുമുള്ള അത് അയൽക്കാരുടെ മുമ്പിൽ നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ളതായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തെ നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ളതായിരിക്കണം. കാരണം ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മാത്രമല്ല സത്യസാക്ഷി മാത്രമേ പ്രാണരക്ഷ ചെയ്യുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നാം സത്യസാക്ഷികളാണെങ്കിൽ എത്രയോ പേരെ കർത്താവിലേക്ക് ആകർഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ ജീവിതം തുറന്ന പുസ്തകം തന്നെയായിരിക്കണം. അതെ, ഇവരെ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. കാരണം വല്ലപ്പോഴും എപ്പോഴെങ്കിലും വല്ല വീട്ടിലേക്ക് പോകുമ്പോഴേ ഞാൻ അവരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ഞാനിങ്ങനെ മാറിയിരുന്ന് ഏതെങ്കിലും വല്ല നോവലോ മറ്റോ വായിച്ചുകൊണ്ടിരിക്കും. ഞാൻ കൊണ്ടുപോകുമ്പോൾ നോവൽ കൊണ്ടുപോകും. കാരണം അവരെന്നോട് പറഞ്ഞില്ല ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞില്ല, യേശുവിൽ കൂടി രക്ഷയുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. പറഞ്ഞാലും ഞാൻ കേൾക്കില്ലായിരുന്നു. പക്ഷെ അവർക്ക് പറയേണ്ട കടമ എന്നുണ്ടായിരുന്നു. ഞാൻ ആ നിമിഷങ്ങളിൽ ആ ദിവസങ്ങളിൽ ഞാൻ മരിച്ചുപോയെങ്കിൽ നിത്യമായ നരകത്തിന് ഞാൻ യോഗ്യനായിരുന്നു. പക്ഷേ അതിന്റെ എന്റെ രക്തം അവരോട് ചോദിക്കുമായിരുന്നു ദൈവം. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അങ്ങനെ ഇവരെ എന്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ എന്റെ ജീവിതം തീരെ സമാധാനമില്ലാത്ത രീതിയിലായി, വളരെ ഒട്ടും സമാധാനമില്ല. അങ്ങനെ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് ഒരു ഒന്നര മാസത്തോളമായി. ആ സമയത്ത് ഒരു സംഭവം നടന്നു. ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേ അന്ന് പതിവിൽ കൂടുതൽ ഞാൻ ക്ഷീണിതരായിരുന്നു. ഒട്ടും സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് ഡ്രസ്സ് പോലും മാറാതെ അവിടെ ഇരുന്ന് ഞാൻ ഒരു കടലാസ് എടുത്ത് എന്റെ കടങ്ങൾ മുഴുവനും ഒരു കടലാസ് എഴുതി. അതായത് 3 വർഷം കൊണ്ട് 3 മേജർ ഓപ്പറേഷൻ നടന്നു. 3 മേജർ ഓപ്പറേഷൻ നടന്നപ്പോഴേ തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിന് അടിത്തറ വരെ തകർന്നുപോയി. കാരണം ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം, അതായത് ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ, മാനസികമായിട്ടുള്ള തകർച്ചകൾ. അതായത് ഒരു മനുഷ്യന് പോലും ഒരു അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരിക്കൽ പോലും ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലുള്ള വിഷമമാണ് എനിക്കുണ്ടായത്. അങ്ങനെ ഞാൻ ഈ കടങ്ങൾ എഴുതിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അന്നത്തെ ആ കാലത്ത് ഇത്ര വലിയൊരു തുക എനിക്ക് ഒരിക്കലും വീട്ടിൽ തീർക്കാൻ പറ്റില്ല. വലിയൊരു തുകയായിരുന്നു, വലിയ തുക എന്ന് പറഞ്ഞാൽ വലിയ തുകയായിരുന്നു. എന്റെ ശമ്പളം അപര്യാപ്തമാണ് അതിന്. അതായത് എല്ലായ്പ്പോഴും ഡോക്ടറും മരുന്നുമായിട്ട് ഞാൻ കഴിയുന്ന ഞങ്ങൾ ഈ കടം എങ്ങനെ കൊടുത്തു തീർക്കും ഞാൻ വിചാരിച്ചു. കുറച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സായി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ വഴിയുള്ളൂ. രക്ഷപ്പെടാൻ ഒരു മാർഗം എന്റെ മുന്നിൽ കടന്നു വന്നു. എന്താണെന്ന് അറിയോ? ഒളിച്ചോടി പോകുക എന്നുള്ളത്. അതായത് നാട് വിട്ടു പോകാനായിട്ട് തീരുമാനിച്ചു. എന്റെ അമ്മമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹിമാലയത്തിൽ കുറെ സന്യാസാശ്രമങ്ങളുണ്ട്, അത് ഋഷികേശുണ്ട്, ബദ്രീനാഥ് ഉണ്ട്, കേദാർനാഥ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറെ ഹരിദ്വാരുണ്ട്, ഇങ്ങനെയുള്ള കുറെ സന്യാസാശ്രമങ്ങളുണ്ട്, ആ ആശ്രമങ്ങളിൽ കുറെ സന്യാസിമാരുണ്ട്, ആരോ ലോകത്തെ തെളിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ സന്യാസിമാര്. എന്റെ കൊച്ചു ബുദ്ധിയിൽ അത് കിടന്നതാണ്. വലുതായപ്പോൾ ഞാൻ ഈ കാര്യം ആലോചിച്ച് ഒളിച്ചോടി പോകുന്ന കാര്യം ആലോചിച്ചപ്പോഴേ എനിക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ അത് തോന്നി. എന്തുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഒരു സന്യാസിയായിട്ട് എനിക്ക് ജീവിച്ചുകൂടാ, ആരും പറയണ്ട, ഒരു പ്രശ്നമില്ല, സമാധാനമുണ്ട്. അങ്ങനെ ചിന്തിച്ചപ്പോഴേ എന്റെ മനസ്സാക്ഷി എന്നോട് പറഞ്ഞു, പാടില്ല, നിന്റെ ഭാര്യ നീ കാരണം ഇത്രമാത്രം വേദന അനുഭവിച്ചു, ഇത്രമാത്രം വിഷമം അനുഭവിച്ചു, ഈ കടത്തിന്റെ ഉത്തരവാദി നീ പോയി കഴിഞ്ഞാൽ ഭാര്യയായിരിക്കും, കടക്കാർ വന്ന് ഒരു ഭാര്യയെ ശല്യപ്പെടുത്തും, അതുകൊണ്ട് അങ്ങനെ ഒളിച്ചോടി പോകുന്ന ശരിയല്ല എന്ന് എന്റെ മനസ്സിന് എന്റെ മനസ്സാക്ഷി പറഞ്ഞു. ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ്, അത് അങ്ങനെ തെറ്റാണല്ലോ തോന്നി. പിന്നെ എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് ആലോചിച്ചപ്പോഴേ എന്റെ മനസ്സിൽ മറ്റൊരു ആലോചന കടന്നു വന്നു. ആ ആലോചന ആത്മഹത്യ ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു. അതായത് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴേ ആരെയും കുറ്റം പറയരുത്, എന്നിട്ട് കാര്യങ്ങളൊക്കെ വിവരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എഴുതി അതിന്റെ അവസാനത്തെ വരി എഴുതി പൂർത്തിയാക്കാനായിട്ട് ആ പോകുന്ന സമയത്ത് അത് ഒരു വരി എഴുതും, ഞാൻ അപ്പോഴും ആ പൂർത്തിയാക്കും, ഞാൻ ആത്മഹത്യ ചെയ്യും. ആരും എന്നെ അറിയില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ആളുകൾ അറിയുള്ളൂ. അതുവരെ അപ്പോഴേക്കും ശരീരമൊക്കെ ഒരു വിധത്തിലായിട്ടുണ്ടാകും എല്ലാം കൂടി. എനിക്ക് അതെല്ലാം ചിന്തിച്ചപ്പോഴാണ് ഞാൻ വളരെയധികം കരഞ്ഞുപോയത്. കാരണം അങ്ങനെ ആ സമയത്താണ് എന്റെ ജീവിതത്തെ പാടെ മാറ്റിമറിച്ച ഇന്ന് ഈ നിലയിലാക്കിയ ഒരു മഹാസംഭവം ആ മുറിയിൽ സംഭവിച്ചത്. അതിന് അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ നിൽക്കാനുള്ള കാരണമായി തീർന്നത്. ഹല്ലേലൂയ. എന്താ സംഭവിച്ചെന്നറിയോ? ഈ മങ്ങി കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബ്, അതായത് പ്രകാശമില്ലാത്ത ബൾബ്, പുറത്ത് ഇരുട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ബെഡ്റൂമിൽ ഇരുട്ടുണ്ട്. ഈ സമയത്ത് ഇതിന്റെ ആ എഴുത്തിന്റെ അവസാനം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ മുറിയിൽ ഒരു ഭയങ്കരമായ വെളിച്ചമുണ്ടായി. ഒരു വലിയ വെളിച്ചമുണ്ടായപ്പോഴേ ഞാൻ കണ്ണു തുടച്ച് ഞാൻ നോക്കി എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ വെളിച്ചം നിറഞ്ഞ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, നല്ല വെളിച്ചത്തില്. ആ വെളിച്ചത്തിൽ നിന്ന് എന്നോട് ആരോ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ശബ്ദം കേട്ടില്ല, പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്നോട് ആരോ സംസാരിക്കുന്നു എന്ന്. ആ ശബ്ദം അതിങ്ങനെയായിരുന്നു എന്നോട് പറഞ്ഞത്, നീ വിഷമിക്കേണ്ട, നിനക്ക് ഞാനുണ്ട്, നിന്റെ പ്രശ്നങ്ങൾ ഞാൻ മാറ്റി തരും, ഞാൻ നിന്നെ സഹായിക്കും, കാരണം ഞാൻ നിന്റെ ദൈവമാണെന്ന് എന്നോട് പറഞ്ഞു. ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ആരാണ് എന്റെ മുറിയിൽ ഉണ്ടായിരുന്നു എനിക്കറിയില്ല, ആരാണ് വെളിച്ചത്തിൽ വന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒന്നെനിക്കറിയാം, എന്റെ ഉള്ളിൽ അത് ആ വെളിച്ചം അപ്രത്യക്ഷമായി. എന്നാൽ എന്റെ ഹൃദയത്തിൽ നിന്ന് ആരോ കൈയിട്ടിട്ട് ഈ ആത്മഹത്യാ ചിന്ത പൂർണ്ണമായി എടുത്തു മാറ്റിയതുപോലെ എനിക്ക് തോന്നി. എനിക്ക് മരിക്കണമെന്ന് പിന്നെ തോന്നിയില്ല. കാരണം ഞാൻ ഉടനെ തന്നെ ഈ ആത്മഹത്യാ കുറിപ്പ് കീറിക്കളഞ്ഞ് ഞാൻ എന്റെ ബെഡ്റൂമിൽ പോയി അവിടെ കിടന്ന് വീണ്ടും കരഞ്ഞ് തളർന്ന് കിടന്നുറങ്ങി. ആ ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം എനിക്ക് ഭക്ഷണമില്ലായിരുന്നു. കാരണം ഞാൻ ജോലി ക്യാൻറ്റീൻ കിട്ടുന്ന ഒരു നേരത്തെ ആഹാരം മാത്രം ഞാൻ കഴിച്ചു. പകൽ സമയമാണെങ്കിൽ പകലുള്ള ഭക്ഷണം കിട്ടും, രാത്രി ഷിഫ്റ്റ് ആണെങ്കിൽ രാത്രിയുള്ള ഭക്ഷണം കിട്ടും. മറ്റു സമയങ്ങളിൽ പട്ടിണിയായിരുന്നു, അത്രമാത്രം വിഷമം. പട്ടിണിയുടെ ശരിയായ അവസ്ഥ അനുഭവിച്ചു. ഈ സമയത്ത് ഞാൻ ഏതാണ്ട് 7 മണി ആയി കാണും. അത് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പിറ്റേ എന്റെ കണ്ണ് തുറന്നത് പിറ്റേ ദിവസം രാവിലെ 7 മണിക്കാണ്, നീണ്ട 12 മണിക്കൂർ. അത് വളരെ ഗാഢമായിട്ടുള്ള ഉറക്കം എനിക്ക് കിട്ടി. ദൈവം എന്നെ അത്ര ശക്തിയായിട്ട് ഉറക്കിയെന്ന് പറയാം. കാരണം ഇതിന്റെ ഇടയിൽ ഞാൻ എപ്പോഴെങ്കിലും എഴുന്നേറ്റെങ്കിൽ ചിലപ്പോൾ ഞാൻ വീണ്ടും മരിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ദൈവം എന്നെ നല്ല ഉറക്കം തന്നു. അന്ന് വൈകുന്നേരം എന്റെ ഒരു പഴയ സുഹൃത്ത് നേവിക്കാരൻ എന്നെ കാണാൻ വന്ന് രാജഗോപാൽ. അദ്ദേഹം വന്നപ്പോഴേ ഞങ്ങള് ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് വരുമ്പോഴേ എന്റെ ഏറ്റവും വലിയ ദുഃഖം എനിക്ക് കുട്ടികളില്ല എന്നുള്ളതാണ് അവൻ മനസ്സിലാക്കി. അപ്പൊ അവൻ എന്നോട് പറയാ, നീ ചെറിയ പ്രായമാണ്, നിനക്ക് എന്തുകൊണ്ട് ഒരു കുഞ്ഞിനെ, ഒരു ചെറിയ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്തുകൂടാ, എന്തുകൊണ്ട് ദത്തെടുത്തുകൂടാ, എല്ലാവരും ചെയ്യുന്ന കാര്യമാണെന്ന്. പക്ഷെ എനിക്കത് സ്വീകാര്യമായിരുന്നില്ല. കാരണം അന്യരുടെ കുട്ടിയെ എനിക്ക് ഒരിക്കലും എന്റെ സ്വന്തം കുട്ടിയായിട്ട് കാണാൻ കഴിയില്ലായിരുന്നു. അതായത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതെങ്ങനെയാണ് എന്റെ സ്വന്തം എന്റെ കുട്ടിയാകുക. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ ഇത് ഒരിക്കലും എന്നോട് പറയരുത്, എനിക്ക് ഇഷ്ടമില്ല ഈ കാര്യം. അങ്ങനെ അത് ഞങ്ങൾ വീടിനോട് അടുത്തപ്പോഴേ ഇവൻ വേറൊരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു, പ്രേം, ഞാനൊരു അസാധാരണമായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ ടൗണിൽ വെച്ച് പരിചയപ്പെട്ട് കണ്ടുമുട്ടി. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഒരു പ്രത്യേക സമാധാനമുണ്ട്. പ്രേം, ഈ അവസ്ഥയിലൊന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ നന്നായിരിക്കുന്നു പറഞ്ഞു. പക്ഷെ എനിക്ക് താല്പര്യമില്ലായിരുന്നു, എനിക്ക് അങ്ങനെയുള്ള ആരെയും കാണണ്ട, ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങി ഞാൻ കഴിയുകയാണ്. പക്ഷേ ഇവൻ എന്നെ നിർബന്ധിച്ച് ആ ഞായറാഴ്ച ആ ദിവസം രാവിലെ തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ കടന്നുപോയി. പക്ഷെ അവിടെ പോയപ്പോഴാണ് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ചു വന്നു, വീണ്ടും അടുത്ത ഞായറാഴ്ച ഇവൻ നിർബന്ധിച്ചിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ അവർ പറഞ്ഞു, ഞായറാഴ്ച രാവിലെ തന്നെ ഇവിടുന്ന് പോകും, പിന്നെ രാത്രിയെ വരുള്ളൂ, ഇദ്ദേഹം വരുള്ളൂ എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഇട ദിവസങ്ങളിൽ വന്നാലേ കാണാൻ പറ്റുള്ളൂ എന്നോട് പറഞ്ഞു. ഞാൻ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തു. ഞാൻ രാജഗോപാലോട് പറഞ്ഞു, ഇനി എനിക്ക് കാണണ്ട അദ്ദേഹത്തെ, കാരണം രണ്ടു പ്രാവശ്യം വന്നിട്ടും കണ്ടില്ല. അപ്പൊ അവനും പറഞ്ഞു, ശരിയാ, രണ്ടു പ്രാവശ്യം വന്നിട്ട് കണ്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് തിരിച്ചു വന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അതിന്റെ ആ ബുധനാഴ്ച, ആ ഞായറാഴ്ച കഴിഞ്ഞ മൂന്നാമത്തെ ആഴ്ച ബുധനാഴ്ച, അവൻ എന്നോട് പറഞ്ഞു, അവൻ നേരത്തെ അവിടെ ടൗണില് അവന്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു, അതുകൊണ്ട് പട്ടാള ആ ക്വാർട്ടേഴ്സിന് അടുത്തുള്ള ആൾക്കാരൊക്കെ പരിചയമുണ്ട്. എന്നോട് പറഞ്ഞു, എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണണം, എന്നോട് പ്രേം വരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അന്ന് സെക്കൻഡ് ഷിഫ്റ്റ് ആയതുകൊണ്ട് പകൽ സമയം വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ വീട്ടിലിരിക്കുന്ന വെറുതെ അല്ല, അപ്പൊ അവന്റെ കൂടെ പോകാന്ന് വെച്ചാൽ ഞാനും കൂടെ പോയി. ഞങ്ങള് ഈ സ്ഥലത്ത് എത്താറാവുമ്പോഴേ പെട്ടെന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് പോവാണ്, പഴയ നേവിക്കാരങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടുമ്പോൾ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. എന്റെ കൈ ഇപ്പം പിടിച്ചിട്ട് പറഞ്ഞു, പ്രേം, ഞങ്ങൾ നമ്മൾ കാണാൻ പോയ ആ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഇത്തിരി അകലെ നിന്ന് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് സംസാരിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. ആ വ്യക്തിയുടെ രൂപം ഇങ്ങനെയായിരുന്നു, ഒരു നല്ല പൊക്കമുള്ള ഒരു മനുഷ്യൻ, നല്ല ഹൈറ്റുണ്ട്, ഒരു ജൂപ്പ ഇട്ടിരിക്കുന്നത്, നല്ല താടിയുണ്ട്, കറുത്ത താടിയുണ്ട്, മാത്രമല്ല ഇറക്കം കുറഞ്ഞൊരു പാൻസ് ഇട്ടിരിക്കുന്നു, ഒരു പഴയ സൈക്കിൾ ഉരുട്ടിക്കൊണ്ട്, വളരെ പഴഞ്ഞൻ സൈക്കിൾ ഉരുട്ടിക്കൊണ്ട്, ആകപ്പാടൊരു വല്ലാത്തൊരു ഒരു രൂപമാണ് ഈ വ്യക്തിയുടെ. എനിക്ക് ദൂരം നിന്ന് കണ്ടപ്പോഴേ ഞാൻ എനിക്ക് മനസ്സിലായി, എന്നിട്ട് ഈ അതായത് ഒരു കോമാണി, ഒരു ഏതോ സർക്കസ് നോടി വന്നൊരു കോമാണിയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ വ്യക്തിയെ കണ്ടപ്പോഴേ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചാണ്, ഇങ്ങനെ ഈ കോമാളിയെ കാണാനാണ് ഈ രാജഗോപാലൻ രണ്ടു ദിവസം കൂട്ടിക്കൊണ്ടുവന്നത്. ഇയാളാണ് സംസാരിക്കുമ്പോൾ സമാധാനം തരുന്നത്, അതിന്റെ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞ് ഈ പ്രത്യേകത കോമാളിത്തരമായിരിക്കും ഞാൻ വിചാരിച്ചു. ഇങ്ങനെ എനിക്ക് യാതൊരു താല്പര്യം ഞാൻ മാറിയിരുന്നു. പക്ഷേ രാജഗോപാലൻ വളരെ ബഹുമാനത്തോടെ ഇദ്ദേഹം വരുന്നത് കാത്തിരിക്കുക. അടുത്ത് വന്നപ്പോഴേ ഞാൻ പരിചയപ്പെടുന്നത്, എന്നെ പരിചയപ്പെടുന്നത് ഞാൻ കേട്ടത് എന്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ച് നേവിൽ ഉണ്ടായിരുന്നൊക്കെ രാജഗോപാലൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഞാൻ ഇയാളെ ശ്രദ്ധിക്കാൻ പോയില്ല, കാരണം എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നെ കാണാൻ വേണ്ടി. പക്ഷേ അദ്ദേഹം എന്റെ അടുത്ത് വന്ന് എന്റെ നേരെ കൈനീട്ടി. ആ സമയത്ത് വരും സാമാന്യ മര്യാദ നേരയിൽ മാത്രം ഞാൻ ആ കൈ പിടിച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ ഞാൻ കണ്ട കാഴ്ച വളരെ വിഭിന്നമായിരുന്നു, വളരെ അത്ഭുതകരമായിരുന്നു. കാരണം എന്റെ ദൂരക്കാഴ്ചയ്ക്ക് തികച്ചും വ്യത്യാസമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഞാൻ അടുത്ത് വെച്ച് കണ്ടത്. അതായത് അദ്ദേഹത്തിന്റെ മുഖം, അതായത് തിളങ്ങുന്ന സൂര്യനെ പോലുള്ള മുഖം, വളരെയധികം തേജസ് കൊണ്ട് മൂടിയൊരു മുഖം, ശാന്തമായ സ്നേഹമുള്ള കണ്ണുകൾ, അതായത് മുഖത്ത് ഒരു ദിവ്യ തേജസ് ഉണ്ടായിരുന്നു. ഒരു ദൈവദൂതന്റെ മുഖം പോലെയായിരുന്നു ആ മുഖമുണ്ടായിരുന്നത്. എന്റെ ദൂരെയുള്ള കാഴ്ച തികച്ചും വ്യത്യാസമായുള്ള മുഖം, വാസ്തവത്തിൽ അയാൾ ഒരു മനുഷ്യനെ പോലെ ആയിരുന്നില്ല, മനുഷ്യൻ അപ്രപന്തോ ആയിരുന്നു എനിക്ക് തോന്നി. ഉടനെ ഞാൻ അയാളോട് പറഞ്ഞ ആദ്യത്തെ വാചകം ഇതായിരുന്നു, ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും അധികം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, ഏറ്റവും അധികം മനപ്രയാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം എന്നോട് ഒരു ചോദ്യമാണ് ചോദിച്ചത്, ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിച്ചു, ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ദൈവത്തിൽ ഇപ്പോൾ നേരത്തെ വിശ്വസിച്ചു, ഇപ്പോൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏത് ദൈവത്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത്? അപ്പൊ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പ്രസക്തമല്ലെങ്കിലും ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്ന് ദേവന്മാരിലാണ് വിശ്വസിക്കുന്നത്, കാരണം ചില ദേവന്മാരുടെ പേരൊക്കെ പറഞ്ഞു, മെയിൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് പേരൊക്കെ പറഞ്ഞു. അപ്പൊ ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ അറിയോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും യേശുക്രിസ്തു കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തു ക്രിസ്തുമത സ്ഥാപകനാണ്, ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ അറിഞ്ഞതും പഠിച്ചതും അങ്ങനെയായിരുന്നു. ഞാൻ യേശുക്രിസ്തു ക്രിസ്തുമതം സ്ഥാപിച്ചു, ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. ഉടനെ അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, വളരെ ശാന്തമായി വളരെ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു, നോക്ക് സഹോദര, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, ഈ ലോകത്തിലെ സർവ്വ മനുഷ്യരുടെയും ദൈവമാണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ മനുഷ്യരുടെയും ദൈവമാണ് യേശു ക്രിസ്തു. അതെനിക്ക് ചിന്തിക്കാവുന്ന ഉൾക്കൊള്ളാവുന്ന ഒരു അപ്രത്തുള്ളൊരു വാർത്തയായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമാണത്. എന്റെ ജീവിതത്തിൽ ഞാൻ അത് ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു ഉത്തരമായിരുന്നത്. കാരണം ഞാൻ അറിഞ്ഞ ദേവന്മാരെ, അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ച്, അത് ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന് എനിക്ക് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി. മാത്രമല്ല ചാരായം കുടിക്കുന്ന, ഒരു നന്മയുമില്ലാത്ത, അരയിൽ വെട്ടുകെട്ടിയായിട്ട് നടക്കുന്ന ഈ ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശു എങ്ങനെയാണ് എന്റെ ദൈവമാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ അനാവശ്യം പറയരുത്, യേശു നിങ്ങളുടെ ദൈവമായിരിക്കും, പക്ഷെ എന്റെ ദൈവമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖത്ത് യാതൊരു മാറ്റം വന്നില്ല. വളരെ സ്നേഹത്തോടെ എന്നോട് പറയാ, അതെ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ചൂടായിട്ട് പറഞ്ഞിട്ട് അയാളത് കാര്യമാക്കാതെ എന്നോട് വളരെ സാവധാനത്തിൽ പറയാ, നോക്കൂ യേശുവിന് പ്രേമനോട് സംസാരിക്കുന്നത് ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹം ബാഗ് തുറന്ന് ബൈബിൾ എടുത്തിട്ട് എനിക്കൊരു ഭാഗം കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ വായിക്കുക, യേശു നിങ്ങളോട് സംസാരിക്കുന്നതാണെന്ന്. അപ്പം ഞാൻ എനിക്ക് താല്പര്യമില്ല, കാരണം ക്രിസ്ത്യാനികളുടെ കാര്യം അതുകൊണ്ട് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്റെ ഉള്ളിലൊരു പ്രേരണ അത് വായിക്കാനായിട്ട്, ഞാനത് പതുക്കെ താല്പര്യമില്ലാതെ ഞാനത് വായിച്ചു. വായിച്ച ഞാൻ വളരെയധികം ഞെട്ടിപ്പോയി, കാരണം അതൊരു അതിശയകരമായ സംഭവമായിരുന്നു, വളരെ അതിശയകരമായ സംഭവം. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യെശയ്യാ പ്രവചനത്തിന്റെ 41-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നത്. അതിലിങ്ങനെ എഴുതിയത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന്. അതെ, ഈ വാക്യം എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് യേശുവാണ് പ്രേമനോട് സംസാരിക്കുന്നത്, യേശുവാണ് പ്രേമന്റെ ദൈവം, യേശുവാ പ്രേമനെ സഹായിക്കും, യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന്. പക്ഷേ ഞാൻ അതല്ല കേൾക്കുന്നത്, ഞാനത് കേൾക്കുന്നുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് അതിനപ്പുറത്തായിട്ട് ഞാൻ വേറൊരു ലോകത്തിലായിരുന്നു. എന്താണെന്നറിയോ, 3 ആഴ്ചക്ക് മുമ്പേ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ കുറിപ്പ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ ആ വലിയ വെളിച്ചം പ്രത്യക്ഷപ്പെടുകയും ആ വെളിച്ചത്തിൽ നിന്ന് എന്നോട് സംസാരിക്കുകയും ചെയ്ത വാക്കുകൾ തന്നെയായിരുന്നു ഇത്. നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനുണ്ടെന്നൊക്കെ അന്ന് കേട്ടത് എനിക്ക് മനസ്സിലായി, ഇതാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അന്ന് സംസാരിച്ചത് യേശുവാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കറിയില്ല യേശുവിനെ കുറിച്ച്, എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു, എന്നാൽ എനിക്കത് ഉൾക്കൊള്ളാൻ വേണ്ടി, കാരണം യേശു എങ്ങനെ എന്റെ ദൈവമാകും. പക്ഷെ അന്ന് സംസാരിച്ച സത്യമാണ്, ഇത് ലോകത്തിലുള്ള ഒരാൾക്ക് അറിയാത്തൊരു കാര്യമാണ്, ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല ഈ സംഭവം. അപ്പോ യേശുവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാമെന്ന് ഇദ്ദേഹം പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് എന്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു, ഈ രാജകുമാരൻ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരാൻ അദ്ദേഹത്തെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചുപോയി, ജോലിക്ക് പോയപ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം ഞാൻ ഇതാണ് ചിന്തിക്കുന്നത്, ഇതൊരു അതിശയമായ കാര്യം, ഇതെങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഒരു എന്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായത്, യേശു തന്നെ ആയിരിക്കും ദൈവം, ഇത്രയും കാലം ഞാൻ സേവിച്ചും പൂജിച്ചും ദൈവം തന്നെ ആയിരുന്നില്ലേ. അത് എന്നുള്ള ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാത്ത അവസ്ഥയിലും ഇപ്പോഴും സംശയം വന്നു, കാരണം എന്തുകൊണ്ടാണ് ഈ പാരമ്പര്യത്തിലായിട്ട്, അതായത് എന്തുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ച സേവിച്ച ദേവന്മാർ എനിക്ക് ഉത്തരം തരാതിരുന്നത്. അപ്പൊ അത് ദൈവമല്ലാത്തതുകൊണ്ടായിരിക്കും, എന്നാൽ ഇപ്പോൾ യേശു പറയുന്നത് ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കുമെന്ന്, അതൊരു അതിശയം തന്നെയാണ്. ഏതായാലും അദ്ദേഹം നാളെ വരട്ടെ, രാവിലെ വരട്ടെ, അപ്പൊ കൂടുതൽ അറിയാൻ പറ്റുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അന്ന് ഉറക്കം, അത് ശരിക്കുള്ള ഉറക്കണ്ട, രാവിലെ 5-6 മണിക്ക് ഞാൻ എഴുന്നേറ്റ് ഇത്തിരി സമയം കിടക്കയിൽ കിടന്ന് ഇങ്ങനെ ഓരോ കാര്യം ആലോചിച്ചപ്പോഴേ എന്റെ മനസ്സെന്ന് എന്റെ മനസ്സാക്ഷി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ വളരെ മണ്ടനാണ്, നീ മന്ദബുദ്ധിയാണ്, നിനക്കൊന്നും അറിയില്ല, നീ ഇങ്ങനെ വിശ്വസിക്കരുത്, നിന്നെ ക്രിസ്ത്യാനിയാക്കേണ്ട പരിപാടിയാണ്, അതായത് നിന്നെ മതം മാറ്റും, നിന്നെ ക്രിസ്ത്യാനിയാക്കും എന്ന്. അങ്ങനെ ക്രിസ്ത്യൻ നിന്നെ പോലെ ഒരാളെ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ചുരുങ്ങിയത് 3 ലക്ഷം രൂപയെങ്കിലും കിട്ടും, ക്രിസ്ത്യാനിയായി മതം മാറ്റി കഴിഞ്ഞാൽ. അതുകൊണ്ട് അതുകൊണ്ട് നീ ഇതിന് നിൽക്കരുത്, നിന്നെ വിറ്റിട്ട് കാശാക്കേണ്ട പരിപാടിയാണ്, നീ ഇത് നിൽക്കരുത്, നീ മണ്ടനായി പോകരുത്, എന്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു, അതുകൊണ്ട് വിശ്വസിക്കരുത്. മാത്രമല്ല നിന്റെ ബന്ധുക്കളൊക്കെ ഉന്നതന്മാരാണ്, അവർക്കെല്ലാം നീ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ നാണക്കേടുണ്ടാവും, അതുകൊണ്ട് അവരുടെ മുഖത്ത് നീ ഓർക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ആലോചിച്ചു, ഇതുവരെ എന്റെ കഷ്ടത്തിൽ ആരും സഹായിക്കാത്ത ഇത്രയും ഉന്നതന്മാരായ ബന്ധുക്കളൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറി. കാരണം അവരാരും വന്നില്ല, ഒരാശ്വാസം പറഞ്ഞില്ല, പക്ഷെ ഇപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാകുമ്പോൾ അത് അപ്പോഴവരുടെ മുഖം എനിക്ക് ഓർമ്മ വന്നു, അവർ ഏറ്റവും നല്ലവരാണെന്ന് മനസ്സിലായി. ഞാൻ ഏതായാലും അത് ചെയ്യാൻ പാടില്ല, ക്രിസ്ത്യാനിയാകാൻ പാടില്ല എന്ന് മനസ്സിലായി. അല്ല, ഞാനന്ന് ചെയ്യുന്നറിഞ്ഞോ, രാവിലെ 7 മണിക്ക്, അതായത് 1 മണിക്കൂറും ഇദ്ദേഹം 8 മണിക്ക് വരും, 7 മണിക്ക് ഞാൻ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇയാൾ വന്ന് എന്നെ കാണാതിരിക്കട്ടെ എന്നുള്ള ഒരൊറ്റ ആ ആലോചന ഉണ്ട്. അങ്ങനെ കുളിച്ച് എവിടെയും പോകാനില്ല, ആരോടും സംസാരിക്കാനില്ല, ആരുമില്ല, കൂട്ടില്ല, എങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മാറി നിൽക്കാൻ ഉദ്ദേശത്തിൽ ഞാൻ ഡോറ് ലോക്ക് ചെയ്ത് ഞാൻ 7 മണിക്ക് 1 മണിക്കൂർ മുമ്പേ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച, എൻ്റെ വീട്ടിൻ്റെ മുൻവശത്ത് ഈ വ്യക്തി വന്ന് നിൽക്കുന്നതാണ്. ഇയാളുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ, രാജകുമാരൻ കൂടെ ഇല്ലായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, കാരണം ആരിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ വിചാരിച്ചു പോകും, ആ വ്യക്തി ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുൻവശത്തുണ്ട്. ഞാൻ ഉടനെ ഒരു കള്ളം പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നതാണ്, കാരണം വളരെ അടുത്തെങ്കിലും അത് ആ 7-1 മണിക്കൂർ മുമ്പ് വരേണ്ട ആവശ്യമില്ല, കള്ളം പറഞ്ഞു, കാരണം അങ്ങനെ പറയേണ്ടി വന്നു എനിക്ക്. ഉടനെ അതിന് മറുപടിയായിട്ട് ഇദ്ദേഹം സാവധാനത്തിന് സൗമ്യമായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞെങ്ങനെയാണ്, അത് സാരല്ല ബ്രദറെ, പക്ഷേ ഇന്നലെ രാത്രിയിൽ എന്നോട് യേശു കർത്താവ് പറഞ്ഞു, നീ 8 മണിക്കല്ല 7 മണിക്ക് തന്നെ നീ ആ വീട്ടിലെത്തണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കാരണം ഞാൻ അതായത് യേശുവിനെ അറിയാനായിട്ട് രക്ഷയിലേക്ക് വരാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്, അത് ശരിയായ സമയമായിരുന്നു. അന്ന് ഞാൻ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു, തീർച്ചയായിട്ടും ദൈവം എന്നെ രക്ഷിച്ചു. പക്ഷെ എന്റെ ഉള്ളിൽ വെറുപ്പായിരുന്നു ആ വ്യക്തിയോട്, ഈ ക്രിസ്ത്യാനി എങ്ങനെ എന്റെ വീട്ടിനകത്ത് കയറ്റും എന്നുള്ള ചിന്തയിൽ ഞാൻ അയാളോട് കയറി ഇരിക്കാൻ പറഞ്ഞില്ല. ഞാൻ വാതിൽ തുറന്നു, എനിക്ക് ദേഷ്യമായിരുന്നു, ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. ഞാൻ അകത്ത് പോയി ഒരു ടേബിളും സ്റ്റൂളും എടുത്ത് പുറത്തെ വരാന്തയിൽ കൊണ്ടുവച്ചിട്ട് പുറത്തുനിന്ന് വാതിൽ ലോക്ക് ചെയ്ത കഥ, കാരണം ഏത് വിഡ്ഢിക്കും അറിയാം ആ വ്യക്തി തീരെ ഇഷ്ടമായില്ലെന്ന്. അങ്ങനെ അദ്ദേഹം അകത്ത് ആ സ്റ്റൂളിൽ കയറിയിരുന്നു, അതിനുശേഷം എന്നോട് പറഞ്ഞ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വ്യക്തിപരമായിട്ട് ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാണോ, എവിടെയാ ജോലി എന്നൊക്കെ ചോദിച്ചു മാത്രം. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ വന്ന കാര്യം ഞാൻ പറയട്ടെ എന്ന്. അങ്ങനെ ഞാൻ ശരി, ഞാൻ മനസ്സിലാ മനസ്സോട് തലയാട്ടി ശരി പറയുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇദ്ദേഹം എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ മതം മാറില്ല, ഞാൻ ക്രിസ്ത്യാനിയാകില്ല, ഒരിക്കലും ക്രിസ്ത്യാനിയാകില്ല. ഇയാൾ എന്തെങ്കിലും പറഞ്ഞ് പോയിക്കോട്ടെ, പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വഴയിൽ തന്നെ നടക്കുന്നുള്ള ആ ഉറച്ച തീരുമാനത്തോടെ ഇരുന്നു. പക്ഷേ ഇദ്ദേഹം എന്നോട് വിശുദ്ധ വേദപുസ്തകം എടുത്തിട്ട് പല കാര്യങ്ങളും എന്നോട് സംസാരിച്ചിട്ട് ഇങ്ങനെ പറയാം, യേശു ആരാണ്, യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്, യേശു ഞാനും തമ്മിൽ എന്താ ബന്ധം, യേശു എനിക്ക് വേണ്ടി എന്താ ചെയ്തത്, ലോകത്തിന് വേണ്ടി എന്താ ചെയ്യുന്നു, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഋഷവിയുണ്ട്, മറ്റേ ചെവിയുണ്ട്, ഇതെല്ലാം എന്റെ പ്രത്യേകം പോകുന്നുണ്ട്. അതായത് ഞാൻ ഒരിക്കലും ഇദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം, ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ട്. പക്ഷെ എന്നിട്ട് ക്ഷമയോടെ എന്നോട് പറയാ, യേശു പ്രേമന്റെ ദൈവമാണ്, യേശു പ്രേമിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, അതായത് അത്രമാത്രം നിങ്ങൾ സ്നേഹിച്ചതുകൊണ്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്, അവന്റെ മരണം മുഖാന്തരം യേശു പ്രേമന്റെ മുഖം മരണം നീങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞ് ഏതാണ്ട് ഇദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവമൊക്കെ പറഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു ഒരു ഏതാണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോഴേ, ഏതാണ്ട് ഒരു 10 മണിയായി, 9:30 അടുത്തായി. ആ സമയത്ത് എന്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത ഇങ്ങനെ കടന്നു വന്നു. എന്താണെന്നറിയോ, ഞാൻ ഏറ്റവും വിശുദ്ധനും നല്ലവനുമാണെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ കള്ളു കുടിക്കാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും നല്ലവനാണ്, ഞാൻ സിഗരറ്റ് വലിക്കാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും നല്ലവനാണ്, ഞാൻ അതായത് മറ്റു ദുർനടപടികളും ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും നല്ലവനാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച ഞാൻ, എനിക്ക് ഇദ്ദേഹം വേദപുസ്തകം ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നു. റോമർ കെഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 23-ാം 26-ാം വാക്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നശിപ്പിക്കുക, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുക. എന്നാൽ അതിന്റെ 6-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, എന്നാൽ ആ മരണമത്രേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പേടിച്ചുപോയി. പക്ഷേ അടുത്ത വാക്യം അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ കൃപാവരമോ അത് കർത്താവായ യേശു ക്രിസ്തു നിത്യജീവനാകുന്നു എന്ന്. ഒരു വാക്യം, അതായത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞു. മറ്റൊരു വാക്യം പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം മരണമാണ്, എന്നാൽ ദൈവത്തിന്റെ കൃപാവരം കർത്താവ് യേശു നിത്യജീവനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ സമയത്ത് ഞാനൊരു പാപിയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അതായത് ഞാനൊരു പാപം, അത് വളരെ വലിയൊരു പാപിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏറ്റവും രസകരമായിട്ട് എനിക്ക് മനസ്സിലായതെന്നാണ്, ഞാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂവെങ്കിൽ പോലും, ഈ ലോകത്തിൽ ഞാൻ മാത്രം, വേറെ ആരുമില്ലെങ്കിലും എന്നെ രക്ഷിക്കാനായിട്ട് എന്റെ യേശു ഈ ഭൂമിയിലേക്ക് വരുമായിരുന്നു, എനിക്ക് വേണ്ടി മരിക്കുമായിരുന്നു എനിക്ക് മനസ്സിലായി. കാരണം അത്രമാത്രം അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവൻ എന്റെ ദൈവമാണെന്നും എന്റെ രക്ഷകനാണെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. കരയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അല്പസമയം സൈലന്റ് ആയി. എന്നിട്ട് പറഞ്ഞു, പ്രേം ഈ യേശുവിനെ പ്രേമന്റെ രക്ഷിതം കർത്താവായിട്ട് സ്വീകരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് യേശുവിനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഞാൻ എന്റെ ഹൃദയത്തെ എന്റെ കർത്താവിന്, എന്റെ ജീവിതത്തെ പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. 1984 നവംബർ 22-ാം തീയതി ഒരു വ്യാഴാഴ്ചയായിരുന്നു സംഭവം, രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ ജീവിതത്തെ യേശുവിന്റെ കരങ്ങളിലേക്ക്, എന്റെ രക്ഷിതാവായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹാലലൂയ. തികച്ചും അതെ, രണ്ടുപേരുടെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അത് ഇങ്ങനെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. കാരണം പുതിയ സൃഷ്ടിയായി തീർന്ന അനുഭവം എന്റെ ജീവിതം ശരിക്കും ഞാൻ മനസ്സിലാക്കി. അന്നുവരെ അനുഭവിക്കാത്ത സന്തോഷം, അന്നുവരെ അനുഭവിക്കാത്ത സമാധാനം, അന്നുവരെ അനുഭവിക്കാത്ത ഒരു വലിയ പ്രത്യാശ, അതെ ആ ആനന്ദം ദൈവം എനിക്ക് തന്നു, യേശു എനിക്ക് തന്നു. ഞാൻ ഊമ വിഗ്രഹങ്ങളുടെ മുൻപിൽ പോയി കരഞ്ഞ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, എത്രയോ കരഞ്ഞ എന്റെ ഹൃദയം ഞാൻ അതിന്റെ മുമ്പിൽ പകർന്നു കൊടുത്തു. ഓ ദൈവമേ, എന്നെ രക്ഷിക്കണമേ, ഈ പ്രശ്നം എന്നെ വിടുവിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കറുപ്പെടുത്ത് നടന്നു, ഞാൻ കാവിയെടുത്ത് നടന്നു, പക്ഷേ ഒരാളും എന്റെ പ്രാർത്ഥന കേട്ടില്ല. നീ പോയിക്കോ, നീ വിഷമിക്കണ്ട, നീ പോകുമ്പോഴേക്ക് ഞാൻ കാര്യങ്ങൾ ശരിയാക്കി തരാമെന്ന് ആരും പറഞ്ഞില്ല. ഞാൻ വ്രതം എടുത്ത് നടന്നു, എന്നിട്ടും പറഞ്ഞില്ല ആരും. ഞങ്ങള് ഭജന ഇരുന്നു പല അമ്പലങ്ങളിലും, പക്ഷെ എന്നിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഭജന ഇരുന്നതിന്റെ പിറ്റേ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്റെ ഭാര്യ അഡ്മിറ്റ് ചെയ്തത്. കാരണം അവർക്കും എന്നെ സഹായിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് ജീവനുള്ള ദൈവം എന്നോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ അതായത് ഞാൻ നിനക്കുള്ള നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് എന്നോട് യേശു പറഞ്ഞു. എന്റെ ജീവിതം പൂർണ്ണമായിട്ട് മാറി. എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല, അതെ, അവൻ എന്നെ എല്ലാ കാര്യത്തിലും അവനെ സഹായിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. എന്താ സംഭവിച്ചതെന്നറിയോ, ഞാൻ വളരെയധികം മാറി. ജോലിക്ക് പോയപ്പോൾ ആൾക്കാർക്ക് അത്ഭുതമായി, എന്താ ഇവൻ ഇത്ര വ്യത്യാസം വന്നത്, ഇന്നലെ അവരെ കരഞ്ഞുകൊണ്ട് നടന്ന, ഇന്നലെ അവരെ ആരോടും സംസാരിക്കാത്ത ഈ പ്രേംരാജ് എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സന്തോഷിക്കുന്നു എന്ന്. അവര് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, അതായത് എന്താണ് എനിക്ക് വ്യത്യാസം വന്നത്, എന്താണ് എനിക്ക് സന്തോഷം. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അവർക്ക് അവർ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട്, കാരണം എനിക്കിപ്പോൾ സന്തോഷിക്കേണ്ട ഒരു അവസരവും ഇല്ല, ഒരു കാര്യവുമില്ല. എനിക്ക് എന്തുകൊണ്ടാണ് ഈ സന്തോഷം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചാണ് ഞാൻ ക്രിസ്ത്യാനിയായി, ഞാൻ യേശുവിനെ സ്വീകരിച്ചു, യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഇവർ വിചാരിക്കും ഞാൻ മതം മാറി ക്രിസ്ത്യാനിയായി എന്ന് അവർ വിചാരിക്കും. അതുകൊണ്ട് വീട്ടിലൊക്കെ അറിയും. അങ്ങനെ അറിയാതിരിക്കാൻ ഞാൻ പറഞ്ഞു, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, അത് എന്റെ മനസ്സിൽ ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേ അന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവത്തിന്റെ ശബ്ദം ഞാൻ വ്യക്തമായിട്ട് കേട്ടു. എന്താണെന്ന് അറിയോ, ദൈവനോട് പറഞ്ഞത്, ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ ഞാൻ അവരെ കുറിച്ച് സ്വർഗീയ ദൂതന്മാരെ മുമ്പാകെ നാണിക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല അതുകൊണ്ട് അവർ തുറന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, അതുകൊണ്ട് അതായത് നിന്റെ ചെവിയിൽ ഞാൻ പറഞ്ഞു തന്നത് നീ പുരിയുടെ മുകളിൽ കയറി ഘോഷിക്കുക, പെരുക്കളിൽ നിന്ന് പ്രസംഗിക്കാന്ന് നിന്റെ ദൈവം പറഞ്ഞു. ഞാൻ മാർക്കോസ് സുവിശേഷം ലൂക്കോസ് സുവിശേഷം വായിച്ചപ്പോഴേ ഈ വാക്യങ്ങൾ എന്റെ അത് ഞാൻ വായിച്ചു, ദൈവമാണ് എന്നോട് സംസാരിച്ചത് എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ ദൈവത്തെ പേടിച്ചുപോയി, ഭയങ്കരമായിട്ട് പേടിച്ചുപോയി എന്റെ ദൈവമേ. അതായത് ഓരോ ചെറിയ കാര്യങ്ങളിലും ദൈവം ഇടപെടുന്നു എനിക്ക് മനസ്സിലായി. അതിന് ശേഷം ഞാൻ പിറ്റേ എല്ലാവരോടും പറഞ്ഞു, യേശുവാണ് എനിക്ക് മാറ്റം വരുത്തത്, യേശുവാണ് എനിക്ക് സമാധാനം തന്നത്, യേശുവാണ് ഈ സന്തോഷം തന്നത്, യേശുവാണ് എനിക്ക് പ്രത്യാശ തന്നത് എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. അത് തന്നെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു എല്ലാവർക്കും. ഞാൻ അതായത് മറ്റു പല സ്ഥലങ്ങളിലും പോകുന്ന അമ്പലത്തിലേക്ക് പോകുന്ന കോർഡിനേറ്റർ ആയിരുന്നു, കാരണം എല്ലാവരും എന്റെ പുറകെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ സമർത്ഥനായിരുന്നു, മറ്റൊരു കാര്യത്തിലും സാമർത്ഥ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് മുതൽ തികച്ചും വ്യത്യാസമായ ഒരു ജീവിതമായി എന്റെ ജീവിതം ഏറ്റവും സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഈ കാര്യം ഞാൻ എന്റെ ഭാര്യയെ ഒരു കത്തിൽ കൂടി എഴുതി അറിയിച്ചു. ഞാൻ ഇങ്ങനെ എഴുതി, ഞാനൊരു വലിയ അത്ഭുതകരമായ സത്യം കണ്ടെത്തി. അതായത് ഇന്ന് ഞാൻ ഏറ്റവും വലിയ സമാധാനത്തിലുടെ ഉടമയാണ്, കാരണം ഞാൻ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി. യേശുവാണ് ദൈവമെന്ന് ഞാൻ മനസ്സിലാക്കി. അത് എന്റെ ജീവിതത്തെ ഞാൻ യേശുവിനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറയാ, എന്റെ അവളോട് പറയാം, നീയും ഈ വിശ്വാസത്തിൽ വരണം, നമുക്ക് ഒരുമിച്ച് സന്തോഷകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഇവള് നേരത്തെ രക്ഷിക്കപ്പെട്ടുവെന്നു, ഇവള് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എനിക്ക് മാറ്റമുണ്ടായെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് നീണ്ട, അതായത് 45-ാമത്തെ ദിവസം എന്റെ കത്ത് ഈ അവളുടെ കയ്യിൽ കിട്ടി. അവൾ അലക്ഷ്യമായിട്ട് വായിച്ചു, പൊട്ടിച്ച് വായിച്ചപ്പോ ഈ വാർത്ത വായിച്ച് അവൾ ഞെട്ടിപ്പോയി, ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവർത്തനം വളരെ ശക്തമാണ് പ്രിയ സഹോദരങ്ങളെ. അതെ, ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാല്, ഒരു ആത്മാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാല്, ഒരിക്കലും ആ പ്രാർത്ഥന വൃഥാവായി പോകുന്നില്ല. തീർച്ചയായിട്ടും മാനസാന്തരത്തിന്റെ ഉടമ മാനസാന്തരം കൊടുക്കുന്ന ദൈവം ആ വ്യക്തിയെ സന്ദർശിക്കും. തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി ദൈവം നമ്മളെ നിയമിച്ചിരിക്കുകയാണ്, അതിനുവേണ്ടി നിയമിച്ചിരിക്കുകയാണ് നമ്മെ. ഹല്ലേലൂയ. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ഭുത സംഭവമായിട്ട് മാറി. കാരണം ക്രിസ്ത്യാനികളോട് ഇത്രമാത്രം വെറുപ്പുള്ള ഒരു വ്യക്തി ഇപ്പോൾ യേശുവിനെ കണ്ടെത്തിയിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ വന്ന ഒരു മണ്ടത്തരം ഞാൻ പറയാം. എന്റെ അതായത് ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഈ മോശമായ അറിവ്, ക്രിസ്ത്യാനികൾ മോശക്കാരാണെന്ന്, ക്രിസ്ത്യാനികളെല്ലാം ചാരായം കുടിക്കുന്നവരാണെന്നും, ക്രിസ്ത്യാനികളെ ഭാര്യയെ തല്ലുന്നവരാണെന്നും, ക്രിസ്ത്യാനികളെ അല്ലെ ഭർത്താവിനെ വെട്ടുകത്തിയോട് വെത്തുന്നതാണെന്നൊക്കെ ഞാൻ കേട്ടതായിരുന്നു. പക്ഷേ ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ അറിവ് തെറ്റായിരുന്നു എന്ന്. അങ്ങനെയൊന്നും ചെയ്യാത്തവരാണ് ക്രിസ്ത്യാനികൾ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ക്രിസ്ത്യാനി എന്ന് ഒരുത്തനെ പറയണമെങ്കിൽ അവന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം. ഒരു ക്രിസ്തു ഉള്ളവൻ മാത്രമാണ് ക്രിസ്ത്യാനി. ആരാണോ ക്രിസ്ത്യാനി അവൻ അവന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം. അപ്പോഴേ ക്രിസ്ത്യാനി അല്ല, ക്രിസ്തു ഇല്ലാത്ത എല്ലാവരും ആരെയും ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകാം, അല്ലാതെ യഥാർത്ഥ ക്രിസ്ത്യാനി ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും നല്ലവരാണെന്ന് എനിക്ക് മനസ്സിലായി. യേശു എന്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയായി മാറി. അത് ഒരു ഇംഗ്ലീഷിൽ വാക്കിന്റെ ക്രിസ്ത്യൻ എന്നുള്ള വാക്കിന്റെ മൂന്ന് വാക്യങ്ങൾ ചേർന്ന ഒരു വാക്കാണ് ക്രിസ്ത്യൻ എന്നുള്ളത്. ഒന്ന് ക്രൈസ്റ്റ് എന്നുള്ളത് ഒരു ഒന്നാം വാക്യം, ഐ എന്നുള്ള രണ്ടാമത്തെ വാക്യം, എ എന്നുള്ള മൂന്നാമത്തെ വാക്യം. അത് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പറയാം, ക്രൈസ്റ്റ് ബട്ട് ഐ ആം നത്തിങ്. അതായത് ക്രിസ്തു മാത്രം ഞാൻ ഒന്നുമല്ല, ഞാൻ ഒന്നുമല്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. ക്രിസ്തു മാത്രമാണ് ഞാൻ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. ഞാൻ അടുത്ത ആഴ്ചയിൽ ഞാൻ എന്റെ ഭാര്യ വീട്ടിലേക്ക് വന്നു, ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നു. വന്നിട്ട് ഞാൻ കടം വാങ്ങിയിട്ട് ഒരു സാരിക കൊണ്ടുവന്നിരുന്നു, കാരണം ഞാൻ അവളെ അറിയാതെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ പോയിട്ട് ഞാൻ അവളോട് മാപ്പ് ചോദിച്ചു, നിന്നോട് ഞാൻ ചെയ്തൊക്കെ എന്നോട് ക്ഷമിക്കണം, കാരണം ക്രിസ്തു എന്റെ ഉള്ളിൽ വന്നപ്പോഴും എനിക്ക് മാറ്റമുണ്ടായി, അതാണ് കാര്യം. അപ്പൊ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി കരഞ്ഞുപോയി, കാരണം ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, കാരണം ഈ പലപ്പോഴും ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാരണം വെച്ചാൽ എന്നെ ഞാൻ നല്ല നിലയിൽ ജീവിക്കേണ്ട, ഞാൻ ഇവിടെ കാരണമാണ് ഇങ്ങനെ ആയപ്പോ എന്നൊക്കെ ചിന്തിച്ച് അവളെ ഒരുപാട് ഉപദ്രവിച്ചത്. അതേപോലെ അവളും എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഞാൻ നല്ല നിലയിൽ ജീവിക്കേണ്ട, ഞാൻ ഇയാള് കാരണം ഇങ്ങനെ ആയിപ്പോയില്ലെന്ന് ഓർത്തിട്ട് അവളെ എന്നെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും പരസ്പരം മാപ്പ് ചോദിച്ചു പ്രസ്താവില്. എന്നിട്ട് അന്ന് ആദ്യമായിട്ട് ഈ അവിടെ ചുള്ളിക്കലുള്ള അല്ലെങ്കിൽ അവിടെ ഞാൻ സാക്ഷ്യം പറയേണ്ട സമയത്ത് എഴുന്നേറ്റെന്ന് എനിക്ക് ആളെ കണ്ടപ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടെങ്കിലും എനിക്ക് പെട്ടെന്നൊരു വിറയലുണ്ടായി, കാരണം എന്താ പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ അവിടെ പറഞ്ഞു, ആൾക്കാരോട് പറഞ്ഞു, എനിക്കൊന്നും പറയാൻ അറിയില്ല, കാരണം എന്ത് പറയണമെന്ന് എനിക്ക് സാക്ഷ്യം പറയേണ്ട എനിക്ക് അറിയില്ല. പക്ഷെ ഒന്നും എനിക്കറിയാം, യേശുവിനെ ഞാൻ കണ്ടെത്തി, യേശു എന്നെ രൂപാന്തരപ്പെടുത്തി, യേശു എന്റെ രക്ഷകനാണെന്ന്. അതുമാത്രം പറഞ്ഞ പെട്ടെന്ന് ആ സഭയിലുള്ള പാസ്റ്റും ആൾക്കാർ വിശ്വാസികളൊക്കെ കരയാൻ തുടങ്ങി, കാരണം ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു കാര്യം സൗമ്യമായിട്ട് ഞാൻ പറയാം. അതായത് ഒരു വ്യക്തിയെ നാം കണ്ടുമുട്ടുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് നാം അവരോട് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം. പിന്നെ ഒരു സമയത്തേക്ക് നമ്മൾ മാറ്റി വെക്കാൻ പാടില്ല. കാരണം ആ വ്യക്തിയുടെ അവസ്ഥ പിന്നീട് എന്താവും നമുക്ക് ഒരിക്കലും അറിയില്ല. കാരണം സമയമുള്ളപ്പോൾ, പകലുള്ളപ്പോൾ പകലിനെ പ്രവർത്തിക്കാനായിട്ട് ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് കിട്ടാവുന്ന സന്ദർഭം നമ്മൾ പാഴാക്കി കളയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. അതായത് നമ്മെ കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ഒരു ആത്മാവ് പോലും നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും മനം തിരിഞ്ഞ് രക്ഷപ്രാപിക്കുന്നില്ല അത്രേ ദൈവം സന്തോഷിക്കുന്നത്. ഹാലലൂയ. അതിനുവേണ്ടി നമ്മെ അവൻ സാക്ഷികളായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹാലലൂയ. ആ കാര്യം നാം ചെയ്തുകൊണ്ടിരിക്കണം. എന്തുകൊണ്ട് ഈ പാസ്റ്ററും അല്ലെ വിശ്വാസികളും അല്ലെ എന്റെ ഭാര്യയുടെ അമ്മയും അച്ഛനും മറ്റാരെങ്കിലും എന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല എന്നോർത്ത് ഞാൻ പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. കാരണം യേശുവിനെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുവെങ്കിൽ നാം അവന്റെ സാക്ഷികൾ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും യേശു എന്റെ രക്ഷകനാണെങ്കിൽ ഏത് സ്ഥലത്തും ഏത് പ്രതികൂല പരിതസ്ഥിതിയിലും അവന്റെ സ്നേഹത്തെ കുറിച്ച് നാം പറയാൻ നിർബന്ധിതരാകും. ആ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. എന്നെ രക്ഷിച്ച ആ സ്നേഹം മറ്റുള്ളവരെയും രക്ഷിക്കാനായിട്ട്, ആ രക്ഷയിലേക്ക് നയിക്കാനായിട്ട് നിർബന്ധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്കൊരു ഒരു ചിന്തയ്ക്കുള്ളൊരു അവസരമായിട്ട് തീരട്ടെ. ആ നമ്മുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പോലെയല്ല, ഇനിയെങ്കിലും നാം കണ്ടുമുട്ടുന്നവരോട്, യാത്ര കൂടെ യാത്ര ചെയ്യുന്നവരോട്, അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിലുള്ളവരോട് വരുന്നവരോട് എല്ലാവരുടെ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഞാൻ പറയാം. കാരണം ഇനി അവസരമില്ല. നമ്മെ ആർക്കും പ്രവർത്തിച്ചു കൂടാൻ പറ്റാത്ത ഇരുട്ട് വരുന്നു. അതായത് ആ ഇരുട്ട് വരുന്നതിന് മുമ്പേ, അന്ധകാര പ്രവർത്തനം നമ്മുടെ കാലിടുന്നതിന് മുമ്പേ, അതായത് ആർക്കും പ്രവർത്തിച്ചു കൂടാൻ പറ്റാത്ത ആ രാത്രി വരുന്നതിന് മുമ്പേ, നമുക്ക് അവസരമുള്ളപ്പോൾ ഓരോ സമയത്തും നമ്മുടെ രക്ഷകനെ കുറിച്ചുള്ള ഈ രക്ഷയുടെ സുവിശേഷം നാം പറയാൻ അതായത് നിർബന്ധിതരായിരിക്കുകയാണ്. ഹാലലൂയ. നിങ്ങൾ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. ഹാലലൂയ. അതെ, കല്ലുകളെ കൊണ്ട് ഞാൻ പറയാം. ഞാൻ അനേക കണ്ണൂരിൽ ഒരുപാട് ഹിന്ദുക്കൾ, എത്രയോ ഹിന്ദുക്കളാണ് ഇപ്പോൾ കർത്താവിംഗിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദിവസം പ്രതി ഓരോ വ്യക്തികളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ച ഒരു ഡിമാൻഡ് ഉണ്ട്, ഒരു അപേക്ഷ ഉണ്ടായിരുന്നു കർത്താവിനോട്. ദൈവമേ, നീ എന്നെ വിളിച്ചത് നിന്റെ വേലക്കാണ്. ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ എനിക്കൊരു അപേക്ഷ ഉണ്ട്. എന്താണെന്ന് അറിയോ? ദിവസത്തിൽ ഒരാത്മാവെങ്കിലും നീ എനിക്ക് തന്നുകൊണ്ടിരിക്കണം. ദിവസത്തിൽ ഒരാത്മാവിനെങ്കിലും എനിക്ക് തരണം. ദൈവത്തിന്റെ വാഗ്ദാനം നിവർത്തിക്കാൻ എപ്പോഴും മതിയാവനാണ്. നാം ആണ് പലപ്പോഴും ചെയ്യാത്തത്. നാം ചെയ്തില്ലെങ്കിൽ ദൈവം എപ്പോഴും തയ്യാറാണ്, പക്ഷേ ദൈവത്തിന് പിന്നെ പ്രവർത്തിക്കാനില്ല. പക്ഷേ ദൈവത്തിന്റെ കാര്യം ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസത്തിലും ഒരാത്മാവെങ്കിലും സഭയോട് ചേർന്നുകൊണ്ടിരിക്കുന്ന ആ വലിയ കാഴ്ച ഇന്ന് കണ്ണൂർ നടന്നുകൊണ്ടിരിക്കുക. കണ്ണൂരിന്റെ മുഖച്ഛായയ്ക്ക് തന്നെ മാറ്റം വരുത്തുന്നത്. എസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഏറ്റവും ഉണങ്ങി വരേണ്ട അസ്ഥികളെ കൊണ്ട് നിറഞ്ഞ ആ വരണ്ടുണങ്ങിയിരുന്ന ഒരു ദേശം ഇന്ന് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുക. അതായത് മദ്യം മാംസവും ഞരമ്പും വിളിച്ച് ജീവൻ വെച്ചുകൊണ്ട് അതെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. കണ്ണൂരിൽ വലിയ അതിശയ ചലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒല്ലിനും കൊലയ്ക്കും മാത്രം ജനങ്ങള് നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങള് ഇപ്പോൾ അതെല്ലാം മതിയാക്കി ഇപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ. എത്രയോ സ്ഥലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വീട്ടിലേക്ക് എല്ലാം കാത്ത് എല്ലാം ഒരുക്കിയിരിക്കുന്ന പിതാവിന്റെ ആ സന്നിധിയിലേക്ക് ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. ദൈവം അതിനുവേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എന്റെ ജീവിതത്തിൽ വ്യത്യാസം, പ്രകടമായ വ്യത്യാസം വന്നു. ഞാൻ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 7 മാസത്തിനുള്ളിൽ, അതായത് എത്രയോ വർഷങ്ങൾ എടുക്കും എന്ന് വിചാരിച്ചിരുന്ന കടങ്ങള് 7 മാസത്തിനുള്ളിൽ എനിക്ക് വീട്ടിൽ തീർക്കാൻ പറ്റി. ആരും തന്നില്ല, ആരും സഹായിച്ചില്ല. മതം മാറിയുകൊണ്ട് ആരും പൈസ തന്നില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ ഒരു കാര്യം എന്റെ ദൈവം സ്വർഗത്തിന് എനിക്ക് തന്നു. അതെങ്ങനെയെന്ന് വെച്ചാല്, അതാണ് അതിശയങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ചെങ്കടലിനെ രണ്ടായി പിളർക്കുന്ന ദൈവം, തീയുടെ നടുവിൽ ഉത്തരം തരുന്ന ദൈവം, സിംഹങ്ങളുടെ വായടച്ച് കളയുന്ന ദൈവം. ആ ദൈവം എനിക്ക് എന്നെ സഹായിച്ചു. എന്റെ ബന്ധുക്കളോ എന്റെ നാട്ടുകാരോ അല്ലെ ആരെങ്കിലും എന്നെ സഹായിച്ചില്ല. ദൈവം അതിനുള്ളൊരു അവസരം തന്നു എന്റെ ജീവിതത്തില്. അത് ശമ്പള പരിഷ്കരണം ഉണ്ടായി കമ്പനിയിൽ ആദ്യം കുറെ കാലത്തിന് ശേഷം. അതുകൊണ്ട് നീണ്ട കാലത്തെ അരിയേഴ്സ് ഞങ്ങൾക്ക് അന്ന് കിട്ടി. ആ അരിയേഴ്സ്, അതായത് എന്താ പറയുക, ശമ്പളത്തിന്റെ നേരത്തെ ബാക്കി കിട്ടാനുള്ള ആ പണം, അതെനിക്ക് കിട്ടിയ വലിയൊരു തുകയായിരുന്നു. ഈ തുക എക്സാക്ട് എന്റെ കടം വിട്ടാൽ മതിയായിരുന്നു. അതായത് ഒരു ദൈവ പൈതൽ കരഞ്ഞാല്, ഒരു ദൈവ പൈതൽ ഉണ്ടെങ്കിൽ അവനെ നിമിത്തം ആ ദേശത്തെ ദൈവം അനുഗ്രഹിക്കും. ഹാലലൂയ. ആ സമൂഹത്തെ ദൈവം അനുഗ്രഹിക്കും. ഒരു ദൈവ യഥാർത്ഥമായിട്ട് കരയുന്ന ഒരു ദൈവ പൈതല. അതായത് കപട വിശ്വാസിയല്ല ഞാൻ പറയുന്നത്, യഥാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ, ആ ദൈവ പൈതലിന്റെ നിമിത്തം തീർച്ചയായിട്ടും അബ്രഹാം വേണ്ടി പക്ഷവാദം ചെയ്ത് നമുക്കറിയാം. അബ്രഹാം കുറച്ചും കൂടി മുന്നോട്ട് പോകണമായിരുന്നു. കാരണം ദൈവത്തിനൊരിക്കലും ഇഷ്ടപ്പെട്ട് തോന്നില്ലായിരുന്നു. പക്ഷേ ചുരുങ്ങിയ ആളെ വെച്ചിട്ട് അബ്രഹാം അവിടെ നിർത്തിക്കളഞ്ഞു. ഏതായാലും അബ്രഹാം ദൈവത്തോട് പറയണമായിരുന്നു, ഒരേ ഒരാളുണ്ടെങ്കിൽ പോലും നീ ആ ദേശം നശിപ്പിക്കുന്നു ചോദിക്കണം. തീർച്ചയായിട്ടും ദൈവം പറയും, ഒരാളുണ്ടെങ്കിലും ഞാൻ നശിപ്പിക്കില്ലാണ്. പക്ഷേ അങ്ങനെ അബ്രഹാം ചോദിച്ചില്ല. ഇത് നമ്മുടെ മുമ്പിലൊരു ദൃഷ്ടാന്തമാണ്. ആണല്ലേ, നാം ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് മുമ്പിൽ നമുക്ക് വേണ്ടി ദൈവം സകലതും പ്രവർത്തിക്കുന്നവനാണ്. എന്റെ കടങ്ങളെ എല്ലാം വീട്ടി അന്ന് അതിനുശേഷം ദൈവം വളരെയധികം അനുഗ്രഹിച്ചു. അതായത് മറ്റുള്ളവർ സുവിശേഷം പറയാൻ തുടങ്ങി. എന്റെ ഫ്രണ്ട്സ് അനേകർ രക്ഷിക്കപ്പെട്ടു. ഞങ്ങളുടെ നാട്ടുകാർ അനേകർ രക്ഷിക്കപ്പെട്ടു. അനേക എന്റെ വീട്ടിൽ നല്ലൊരു ആരാധന കൂട്ടുണ്ടായി. വളരെയധികം അനുഗ്രഹം പ്രാപിച്ച ജനങ്ങളൊക്കെ, അനേക DYFL പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാര്, യൂത്ത് കോൺഗ്രസിനുള്ള ചെറുപ്പക്കാര്, എന്തിന് RSS അപ്പോസ്തലൻ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരെല്ലാം രക്ഷിക്കപ്പെട്ടു. നമ്മുടെ ആ വീട്ടിൽ വന്ന് ആരാധന തുടങ്ങി. ഭയങ്കര അത്ഭുതമായിരുന്നു. ഈ തലേ ദിവസം വരെ അതേ കണ്ടവന്റെ പറമ്പിൽ ഇളനീര് പറിച്ച് മോഷ്ടിച്ച് നടന്നവര്, അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിക്കാനും കുത്താനും പോയവര് ഒക്കെ മാറി ഇപ്പം വളരെ സന്തോഷങ്ങളും വളരെ വളരെ അതായത് സമാധാനത്തിൽ ജീവിക്കുന്ന കാഴ്ച കണ്ടപ്പോ ജനങ്ങൾ ദേശത്തിലെ ജനങ്ങൾ ഞെട്ടിപ്പോയി. വീട്ടുകാർക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഒരു പുതിയ വിശ്വാസം വന്നിരിക്കുന്നു, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം. കമ്മ്യൂണിസത്തിന്റെ നാട്ടില് വെറും ചുവപ്പിന്റെ നാട്ടില് ഒരു പുതിയ വിശ്വാസം വന്നിരിക്കുന്നു, അതായത് യേശുവിന്റെ സ്നേഹം. അത് ശരിക്കും മനസ്സിലായി. ഞാൻ പുറമെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ആ നാട്ടിൽ പോയെങ്കിൽ എന്റെ ജീവിത അനുഭവങ്ങൾ എന്താണെന്ന് എന്റെ നാട്ടുകാർക്ക് മനസ്സിലാകില്ലായിരുന്നു. പക്ഷേ ആ നാട്ടിൽ തന്നെ ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് ജീവിച്ചത് കൊണ്ട് എല്ലാവർക്കും അറിയാം എന്റെ ജീവിതം വളരെ മിസറബിൾ ആയിരുന്നു, വളരെ ദുഃഖം നിറഞ്ഞായിരുന്നു എല്ലാവർക്കും അറിയാം. പക്ഷേ അത് കഴിഞ്ഞ് യേശുവിനെ കണ്ടെത്തിയതിനു ശേഷം എന്റെ ജീവിതം ഏറ്റവും ആനന്ദകരമാണെന്ന് അവർ കണ്ടെത്തി. തീർച്ചയായിട്ടും അതൊരു വലിയ വലിയൊരു ചരിത്ര സംഭവമായിരുന്നു. ഈ ദേശ നിവാസികൾ എന്റെ ശബ്ദം കേട്ട ഓരോരുത്തരെയും അതെ ഈ യേശു ക്രിസ്തു നിസ്തുല്യനായ യേശു സന്ദർശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കും.